സ്നേഹമുള്ളമ്മമാര് സഹോദരിമാര്, ഞാൻ എല്ലാവരെയും ജവാത്തില് ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം ആശംസിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച നമ്മള് ന്യായാധിപന്മാരുടെ പുസ്തകം 9-ാം അധ്യായം നമ്മൾ എടുത്തിരുന്നു. അതിന്റെ പൂർണ്ണമായിട്ട് എടുത്തില്ലെങ്കിലും അതിന്റെ പകുതി ഭാഗത്തോളം നമ്മൾ എടുത്തിരിക്കുകയുണ്ടായി. ഞാൻ ഈ ക്ലാസ്സോട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതാണ്, കുറെ ക്വസ്റ്റ്യൻ ആൻസർ പഠിച്ച് ഒരു മത്സരത്തിൽ പങ്കെടുത്ത് വിജയിക്കുക എന്നുള്ള ഒരു ബോധ്യത്തോടല്ല ഈ ശുശ്രൂഷ ചെയ്യുന്നത്. അതിനപ്പുറമായി ഇതൊരു ജ്ഞാനാത്മകമായ പഠനം കൂടെ ചില വ്യക്തികളുടെ ജീവിതത്തെ പറ്റി പഠിക്കുകയും അവരുടെ പോരായ്മകളും അവരുടെ മേന്മകളെ പറ്റിയൊക്കെ പഠിക്കുമ്പോൾ നമ്മുടെ വ്യക്തി ജീവിതത്തോട് അതൊന്ന് താരതമ്യം ചെയ്ത് ചിന്തിക്കുമ്പോൾ നമുക്ക് ഒരുപാട് നന്മയിലേക്ക് വളരുവാൻ തക്കവണ്ണം നമ്മൾ എവിടെയെങ്കിലും കുറവുകളുണ്ടെങ്കിൽ ആ കുറവുകളെ നീക്കിക്കളഞ്ഞ് നന്മയോട് ബലം തിരിച്ചറിഞ്ഞ് ജീവിക്കാൻ തക്കവണ്ണം നമുക്ക് സാധിക്കും. അതിനുവേണ്ടിയുള്ള ഒരു ധ്യാനാത്മകമായ സമീപനമാണ് ഈ പഠന ക്ലാസ് എന്നാണ് എന്റെ ഒരു ബോധ്യം. നിങ്ങളും ആ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ചിന്തിക്കുന്നതെന്നാണ് എന്റെ വിചാരം. അങ്ങനെ ചിന്തിച്ച് ഇതിൽ സംബന്ധിക്കുന്നതാണ് വളരെ നല്ലത് എന്നുള്ള കാര്യം ഞാൻ ആമുഖമായിട്ട് ഓർപ്പിക്കുന്നത് മാത്രമേ ഉള്ളൂ. നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ വായിച്ചത് ന്യായാധിപന്മാരുടെ പുസ്തകം 9-ാം അധ്യായത്തിലാണ്. ഞാനിപ്പോ ഉദ്ദേശിക്കുന്നത് ആ കഴിഞ്ഞ ക്ലാസ് ചിന്തിച്ച കാര്യങ്ങൾ നമുക്ക് മറന്നുപോയവരുണ്ടെങ്കിൽ ഒന്നുകൊണ്ട് ഓർപ്പിക്കാനാണ്, അല്ലെങ്കിൽ ആരെങ്കിലും കേറാത്തവരുന്നതോട്, കാരണം നമുക്ക് ദൈവത്തിന്റെ കണ്ണോട് മറവി എന്ന് പറയുന്ന ഒരു നന്മയുള്ളത് കൊണ്ട് വീണ്ടും വീണ്ടും നമുക്ക് ഓർമ്മിക്കുന്നത് നല്ലതാണ്, നമ്മൾ മറന്നു പോകാതിരിക്കാനായിട്ട്. അതിനുശേഷം ഞാൻ ഈ വേദഭാഗം, ഈ നമ്മൾ പഠിച്ച ഭാഗത്ത് തന്നെ കുറെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രയോജനമുള്ള രീതിയിൽ അത് മനസ്സിലാക്കുവാൻ തക്കോണം വിശദീകരിച്ച് ഇന്ന സമയം പോലെ 10-ാം അധ്യായം എടുക്കാൻ വിചാരിക്കുക. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചിന്തിച്ച ഭാഗം നമ്മുടെ ഗിദെയോന്റെ മകൻ അബീമേലെക്കിനെ പറ്റിയുള്ള ഒരു പാഠമാണ് പഠിച്ചത്. അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കഥയാണ്, കഥയല്ല ഒരു സംഭവമാണ്. ജെരുബ്ബാൽ എന്ന മറുപേരുള്ള ഗിദെയോന്റെ 70 മക്കളില് ഒരാളാണ് ഈ അബീമേലെക്ക്. അതിന് ഞാൻ പറഞ്ഞ രണ്ട് സംശയങ്ങൾ അതിനകത്തുണ്ട്. 70 പേര് 71 ആണോ 72 ആണോ എന്നുള്ളതിനെ പറ്റി കൃത്യമായ കണക്ക് പറയാനായിട്ട് കഴിയുകയില്ല. കാരണം അതിനകത്ത് കൺഫ്യൂഷൻ ഉണ്ട്. 70 പേര് മരണപ്പെട്ടു, 71-ാമത്തെയാണ് യോദ്ധാമ ഒരാൾ രക്ഷപ്പെട്ടു എന്ന് പറയുന്നുണ്ട്, മറ്റൊരാളെന്ന് പറഞ്ഞ അബീമേലെക്കുമാണ്. അതുകൊണ്ട് 72 പേര് കാണുമായിരിക്കാം, പക്ഷെ കൃത്യമായ കണക്ക് അവിടെ പറയുന്നൊന്നുമില്ല. അതുപോലെ 70 ആണെങ്കിലും 72 ആണെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു മകൻ എന്ന് പറയുന്നത് സ്വന്തമായ ഈ അദ്ദേഹത്തിന് ഒരുപാട് ഭാര്യമാരുണ്ടായിരുന്നു. അങ്ങനെ ഭാര്യമാരിൽ വിവാഹിതരായ ഭാര്യമാരിൽ ഉണ്ടായ മകനല്ല ഇത്. ശേഖരിൽ നിന്നുള്ള ഒരു വെപ്പാട്ടി, അവളിൽ നിന്നും ഉണ്ടായ ഒരു പുത്രനാണ് അബീമേലെക്ക്. ഒരു പക്ഷേ ഗിദെയോൻ അല്ലെങ്കിൽ യെരുബ്ബാൽ വളരെ നല്ല ദൈവഭക്തിയും ദൈവാശ്രയ ബോധമുള്ള മനുഷ്യനാണ്. ഇങ്ങനെയുള്ള മനുഷ്യരെ പോലും ചിലപ്പം ജീവിതത്തിന്റെ ചില ജടീ ബലഹീനതകൾ അവരെ ചിലപ്പം അവരൊക്കെ വീണു പോകാറുണ്ട്. അങ്ങനെ വീടുകളുടെ ഒരു പ്രത്യാഘാതം അവരോ അല്ലെങ്കിൽ അവരുടെ സന്തതി പരമ്പരകളോ അനുഭവിക്കേണ്ടി വരും. പക്ഷെ അതിന്റെ ഒരു ഭാഗമായിരിക്കാം ഈയൊരു മകൻ പറക്കാനും ഈ മകൻ ഈ പിതാവിന്റെ സഹോദരങ്ങളെയൊക്കെ കൊല്ലാനും ഒക്കെ ഇടയാക്കി തീർത്തത്. ഏതായാലും ഈ ഗിദെയോന്റെ ഈ മകന്റെ കുറെ പാപങ്ങളുടെ പട്ടികയാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞത്. അത് ഞങ്ങളോട് പറയുന്നു, ഒന്ന്, പിതൃഭവനത്തോട് നന്ദിയേറ്റ് കാട്ടിയ ഒരു രാജാവ്, രാജാവ് പറയാനൊക്കത്തില്ല, ഇദ്ദേഹം ഒരു ന്യായാധിപനാണ്. പക്ഷെ ന്യായാധിപൻ നീതിയോട് ന്യായം വിധിച്ച ഒരാളല്ലാത്തതുകൊണ്ട് ന്യായാധിപൻ എന്ന് പറയുന്നതിനേക്കാൾ അന്യായത്തോട് വിധിച്ച ഒരാളാണെന്ന് നമുക്ക് വേണേൽ പറയാം. പിതൃഭവനത്തോട് നന്ദിയേറ്റ് കാട്ടിയ ഒരു വ്യക്തിയായിരുന്നു അബീമേലെക്ക്. രണ്ടാമതായിട്ട് തന്റെ കുടുംബ ബന്ധത്തെ കാര്യസാധ്യത്തിന് വേണ്ടി ദുർവിനിയോഗം ചെയ്ത ഒരു വ്യക്തിയാണ്. മൂന്നാമതായിട്ട് തന്റെ കാര്യസാധ്യത്തിന് വേണ്ടി ഒരു പട്ടണത്തിലെ സകല ചെറുപ്പക്കാരെയും, ശേഖർ എന്ന് പറയുന്ന പട്ടണത്തിലെ സകല ചെറുപ്പക്കാരെയും തെറ്റായ ചിന്തകൾ കൊടുത്തുകൊണ്ട് അവരെ കോവിഡും അതുപോലെ തന്നെ മറ്റുള്ളവരെ ഇസ്രായേൽ നല്ല ആളുകളെ കൊല്ലുവാൻ തക്കവണ്ണം അവരെ ദുരുപയോഗപ്പെടുത്തി എന്നുള്ളതാണ്. പിന്നീട് അദ്ദേഹം ചെയ്ത പാവത്തെ പറ്റി പറയുന്ന കൗശല ബുദ്ധിയോട് കരുക്കൾ നീക്കി. പിന്നീട് അദ്ദേഹത്തെ പറ്റി പറയുന്നത് ക്ഷേത്രത്തിൽ നിന്നും പണം എടുത്തുകൊണ്ട് ആളുകളെ കൂലിക്ക് വാങ്ങി അവർക്ക് നായകനായി തീർന്നു എന്നുള്ളതാണ്. ക്ഷേത്രത്തിൽ നിന്നും പ്രത്യേകിച്ച് വിഗ്രഹാരാധനയുള്ള സ്ഥലങ്ങളിൽ നിന്നും പണം എടുക്കുന്നത് തന്നെ തെറ്റ്. പക്ഷെ ആ പണം എടുക്കുക മാത്രമല്ല, അത് വളരെ മോശമായ കാര്യങ്ങൾക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ സമൂഹത്തിലെ കൊള്ളരുതാത്തവരായ ആളുകളെ കൂട്ടു നിർത്തി. അങ്ങനെ ചില ആളുകളുണ്ടല്ലോ ഈ കാര്യസ്ഥലത്തിന് വേണ്ടി ഗുണ്ടകളെയൊക്കെ ഈ കൂട്ടു നിർത്തി. ഇന്ന് ആത്മീയ തലത്തിൽ ജീവിക്കുന്ന ആളുകളും ഒരു സ്ഥലമുണ്ട്. നമ്മളെ കേരളത്തിലേക്ക് രാഷ്ട്രീയക്കാരെയൊക്കെ പറ്റിയൊക്കെ പറയുന്നത് എല്ലാ രാഷ്ട്രീയക്കാർക്കും 2-3 ഗുണ്ടകളുണ്ടെന്നാണ് പറയുന്നത്. ആത്മീയ തലത്തിൽ ജീവിക്കുന്നവർക്ക് പോലും ഇന്നുണ്ടെന്നൊക്കെ പറയപ്പെടുന്നു, നമുക്കറിയുകയല്ല. അപ്പം ദൈവത്തെ മറന്നു ഇവരെ പ്രവർത്തിയാ. അപ്പം സമൂഹത്തിൽ കൊള്ളരുതാത്തായ ആൾക്കാരെ പണം കൊടുത്തുകൊണ്ട് ക്രൂരകൃത്യം ചെയ്യാൻ കൂട്ടം നടത്തുന്ന ഒരവസ്ഥ അത് ഇന്നും ഉണ്ട്, പണ്ടും ഉണ്ടായിരുന്നു. അതൊരു ഉദാഹരണമാണ് അബീമേലെക്ക് എന്ന് പറയുന്നത്. പിന്നെ പറയുന്നുണ്ട് കഥ കൊലപാതകിയായ ഒരു ന്യായാധിപൻ എന്നാണ് പറയുന്നത്. കാരണം അദ്ദേഹത്തിന്റെ സഹോദരന്മാരായ 70 പേരെ യാതൊരു വഴിയില്ലാതെ അതിലരിച്ചു കൊന്ന കൊല്ലിച്ച ഒരു രാജാവായിട്ടാണ് ഒരു ഒരു ന്യായാധിപനായിട്ടാണ് അഭിമേലേഖനെ വെച്ച് നമ്മൾ പറയുന്നത്. പിന്നീട് നമ്മൾ ചിന്തിക്കുന്നത് ചതിയിൽ കൂടി രാജാവാകാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. കാരണം അതുപോലെ ന്യായാധിപന്മാർ എന്ന് പറയുന്ന ഒരു തലത്തിൽ നിന്നും അതിനേക്കാൾ ഉപരിയായ ഒരു സ്ഥാനമാണ് രാജാവ്. ആ രാജാവ് എന്ന് പറയുന്ന സ്ഥാനം നേടിയെടുക്കുവാൻ തക്കവണ്ണം ശ്രമിച്ച ഒരു വ്യക്തിയായിട്ടാണ് അഭിമേലേഖനെ പറ്റി പറയുന്നത്. കാരണം നമുക്കറിയാം വേദോത്സവത്തിൽ ഈ അധികാരങ്ങളൊക്കെ നമുക്ക് രണ്ടു തരത്തിലുള്ളൂ. ഒന്ന് ദൈവം തരുന്നത് കൊണ്ട്, രണ്ട് പിടിച്ചു പഠിക്കുന്നത് കൊണ്ട്. ഇന്നും അതുണ്ട്, ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന അധികാരങ്ങൾ കൊണ്ട് മറ്റുള്ളവരെ ചതിച്ചും വഞ്ചിച്ചും പിടിച്ചു പറിക്കുന്ന എല്ലാ മേഖലകളിലും അതുണ്ട്. നമ്മുടെ പള്ളിയിലേക്കോട് നോക്കി ചിലപ്പോൾ സ്ഥാനികളായിട്ട് വരുന്ന പല ആളുകളും കുടുംബങ്ങളിൽ കൂടിയൊക്കെ ഭദ്രാസകാലത്തിലൊക്കെ വരുന്നവരാണെങ്കിലും പള്ളിയിൽ തന്നെ ഉദാഹരണമായിട്ട് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകാൻ, പള്ളിയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ചില എല്ലാവരും അല്ല ചില ആളുകളൊക്കെ ഇങ്ങനെ നേതൃത്വ സ്ഥാനത്ത് വരുന്നതും അധികാരം അല്ലെങ്കിൽ ഇങ്ങനെ പിടിച്ചടക്കാനായിട്ടാണ്. പക്ഷെ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ രംഗത്ത് വരുമ്പോൾ അത് അവർ നിൽക്കുന്ന പ്രസ്ഥാനത്തെ വളരെ പ്രതികൂലമായിട്ട് ബാധിക്കാറുണ്ട്. പറയുമ്പോഴത്തേക്ക് അവരുടെ ജീവിതത്തിൽ തന്നെ അവർ തിരിച്ചൊരു ഉണ്ടാകാൻ സംശയമൊന്നുമില്ല. അതുതന്നെയാണ് നമ്മൾ കാണുന്ന എല്ലാ ചരിത്രങ്ങളും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇദ്ദേഹത്തെ വെച്ച് പറയുന്നത് ദൈവം കൊടുക്കുന്ന അധികാരം ഒരു ചുമതലക്കാർ അപ്പുറമായി. ഒരുപക്ഷെ ഇദ്ദേഹം ഒരു നല്ല മനുഷ്യനായിരുന്നെങ്കിൽ ദൈവം ഇത് കൊടുത്തേരമായിരുന്നു. പക്ഷെ അതിന് വെച്ചാണ് അധികാരവും രാജ്യത്വവും പിടിച്ചു പറിച്ചുകൊണ്ട് മറ്റുള്ളവരെ താഴ്ചയിലാക്കി ജീവിക്കുന്ന ഒരു ഒരു ന്യായാധിപനായിട്ടാണ് അഭിമേലക്കവനെ പറ്റി നമ്മൾ തിരിച്ചറിയുക. പിന്നെ അഭിമേലക്കവനെ പറ്റി പറയുന്ന ഒരു ഒരു കാരണം എന്ന് പറയുന്നത് ശാപം വാങ്ങിയ സഹോദരന്റെ നിന്ന് ശാപം വാങ്ങി നാശം ഭവിച്ച ഒരു വ്യക്തിയായിട്ടാണ് അഭിമേലക്കനെ പറ്റി നമ്മൾ പറയുന്നത്. കാരണം 70 വരെ കൊന്നും നമ്മൾ പറയുന്നുണ്ട്. ഒരാൾ ഓടിപ്പോയി, യോഥാം എന്ന അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം ഗരീസി പ്രവർത്തന മുകളിൽ നിന്നുകൊണ്ട് ഈ മനുഷ്യനെ ഈ അഭിമേലക്കനെയും അദ്ദേഹത്തിന്റെ കൂടെ നിന്ന് ഈ സഹോദരങ്ങളെ കൊല്ലുവാനും ചിതൃഫലത്തെ ചതിക്കാനും കൂടെ നിന്ന ശേഖരയിലെ പൗരന്മാരെ വളരെ ശക്തമായിട്ട് ശപിക്കുന്നുണ്ട്. അനുഗ്രഹത്തിന്റെ ഒരു സ്ഥലമാണ് ഗരീസി. നമ്മൾ ഞാൻ കഴിഞ്ഞതായിട്ട് പറഞ്ഞതാണ് പല ആർത്തിയ നേതാക്കന്മാർ വേദോത്സവത്തിലെ പിതാക്കന്മാരൊക്കെ ഈ പർവ്വതത്തിന് മുകളിൽ നിന്ന് ജനങ്ങളെ അനുഗ്രഹിച്ചിട്ടുള്ളതാണ്. അതേ പർവ്വതത്തിന് മുകളിൽ നിന്നുകൊണ്ടാണ് ഈ അഭിമേലേക്കിനെയും അയാളുടെ കൂടെ നിന്നുകൊണ്ട് ചതിച്ചവരെ ശപിക്കുന്നത്. അപ്പം അവിടെ നമ്മൾ ശാപം ഏറ്റു വാങ്ങിയ സഹോദരന്റെ ശാപം വാങ്ങിയ ഒരു വ്യക്തിയായിട്ടാണ് നമ്മൾ ഇദ്ദേഹത്തെ കാണുന്നത്. പിന്നീട് നമ്മൾ കാണുന്നുണ്ട് പിതൃഭവനത്തോടും ദൈവത്തോടും ഒരുപോലെ നന്ദിയിൽ കാണിച്ച ഒരു വ്യക്തിയായിട്ടാണ് അദ്ദേഹത്തെ പറ്റി പറയുന്നത്. പിന്നീട് നമ്മൾ കാണുന്നുണ്ട് വളരെ ദുർമരണം പ്രാപിച്ച ഒരു ന്യായാധിപനായിട്ടാണ് നമ്മൾ അദ്ദേഹത്തെ ദുർമരണം പ്രാപിച്ചു. ദുർമരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും ഒരു സ്ത്രീയുടെ കരങ്ങളിൽ നിന്നും മരണപ്പെടുവാൻ യോഗ്യ വിധിക്കപ്പെട്ട ഒരു മനുഷ്യനാണ്. കാരണം രാജാവിനെ സംബന്ധിച്ചിടത്തോളം ആ രീതിയിൽ മരണപ്പെടുക എന്ന് പറയാൻ ദയനീയമാണ്. ദൈവം കൊടുത്തൊരു ശിക്ഷയായിട്ടാണ് ഈ മനുഷ്യന്റെ ജീവിതത്തിന്റെ അധപതനത്തെ നമ്മൾ കാണുന്നത്. ദൈവം ശിക്ഷിച്ചു. അതുകൊണ്ടാണ് രാജാവ് ഒരു പീഡ പെണ്ണിന്റെ മുമ്പിൽ മരണം ഭരിക്കാന്ന് പറഞ്ഞാൽ അവൾ ഒരു സ്ത്രീ ഒരു ഒരു ആയുധത്തിന്റെ പിടിയെടുത്ത് നിസ്സാരമായിട്ട് ഒരു പട്ടിയെ കൊല്ലുന്നതുപോലെ ഒരു നായയെ കൊല്ലുന്ന അല്ലെങ്കിൽ മൃഗങ്ങളെ കൊല്ലുന്ന അതേ ലാഘവത്തോടു കൂടിയാണ് ഒരു മൃഗീയരെ പോലെ ഈ മനുഷ്യൻ മരണപ്പെടുന്നത്. അത് ദൈവം കൊടുത്ത ഒരു ശിക്ഷയായിട്ടാണ് നമ്മളതിനെ കാണുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഈ മനുഷ്യന്റെ ജീവിതത്തെ പറ്റി നമ്മൾ കഴിഞ്ഞയാഴ്ച വായിച്ചത്. ഈ 9 അധ്യായത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനും എഴുതിയെടുക്കാനുമായിട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ളത് വാസ്തവത്തിൽ നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാകാവുന്നതേ ഉള്ളൂ. എങ്കിലും ഒന്ന് സൗകര്യത്തിന് വേണ്ടിയിട്ട് പറയുന്നു മാത്രമേ ഉള്ളൂ. നമുക്ക് ഇത് അഭിമേലക്കിന്റെ പിതാവിന്റെ പേര്, അഭിമേലക്കിന്റെ പിതാവിന്റെ പേര്, രണ്ട് പേരുകളുണ്ട്. ഒന്നിൽ യെരുബ്ബാൽ അല്ലെങ്കിൽ ഗിദെയോൻ. ഇത് രണ്ടും ഒരാൾ തന്നെയാണ്. യെരുബ്ബാൽ എന്ന പേര് വരാൻ കാരണം ബാലിന്റെ വിഗ്രഹത്തെ മുഴുവൻ നിഗ്രഹിച്ച ഒരു വ്യക്തിയാണ് ഗിദെയോൻ. അങ്ങനെ ആ ഒരു നല്ല പ്രവൃത്തി ദൈവത്തിന് ചെയ്തുകൊണ്ടാണ് യെരുബ്ബാൽ എന്നുള്ള ഒരു പേര് ബാലിന്റെ വിഗ്രഹത്തെ തകർത്തു എന്ന ഭാഗത്തിന്റെ പേര് വന്നത്. അത് അഭിമേലക്കിന്റെ നേരെ തിരിച്ച് ചോദിക്കാം യെരുബ്ബാൽ അതെ അഭിമേലക്കിന്റെ പിതാവിന്റെ പേര് യെരുബ്ബാൽ അല്ലെങ്കിൽ ഗിദെയോൻ. അഭിമേലക്കിന്റെ അമ്മ ഏത് സ്ഥലത്ത് നിന്നും വന്നവളാണ്? അല്ലെങ്കിൽ അഭിമേലക്കിന്റെ അമ്മയുടെ പിതൃഭവന പേര്, അത് ഉത്തരം ഷേഖേ. അഭിമേലക്കിന്റെ അമ്മയുടെ പിതൃഭവന പേര് അത് ഉത്തരമായിട്ട് ഷേഖേ. നമ്മൾ 9-8 അധ്യായത്തിന്റെ 30 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. 30 വാക്യത്തിൽ അത് ഗിദെയോന് വളരെ ഭാര്യമാരുണ്ടായിരുന്നതുകൊണ്ട് സ്വന്തം മക്കളായിട്ട് തന്നെ 70 ഷേഖേമിലുള്ള അവന്റെ വെപ്പാത്തിയും അവന്റെ മകനെ പ്രസവിച്ചു. അവന് അഭിമേലേക്ക് എന്നവർ പേരിട്ടു. ഷേഖേമിലുള്ള പിന്നീട് നമ്മൾ കഴിഞ്ഞ ആഴ്ച വായിച്ച ഭാഗങ്ങളാണ്. പിന്നീട് അതുപോലെ തന്നെ 9 അധ്യായത്തിന്റെ 5 വായിക്കാനില്ല, നിങ്ങൾക്ക് അത് വായിച്ച് മനസ്സിലാക്കാം. 9 അധ്യായത്തിന്റെ 4 വാക്യം വായിച്ചേ. ഒമ്പതാം അധ്യായത്തിന്റെ നാലാം വാക്യം.
പിന്നെ അവർ ബാൽബരീയത്തിന്റെ ക്ഷേത്രത്തിൽ നിന്ന് 70 വെള്ളിക്കാശ് എടുത്ത് അവന് കൊടുത്തു.
അബിമേലേക്ക് ജനങ്ങളെ കൂട്ടുപിടിക്കുവാൻ തക്കവണ്ണം ഇവിടെ നിന്നാണ് പണം എടുത്തത്. തന്റെ കൂടെ നിൽക്കുവാൻ ആളുകളെ കൂട്ടാൻ അബിമേലേക്ക് പണം എടുത്തത് എവിടെ നിന്നും? അതിനുത്തരമാണ് ബെരീത്തിന്റെ ക്ഷേത്രത്തിൽ നിന്ന്. ബെരീത്തിന്റെ ക്ഷേത്രത്തിൽ നിന്ന് ബെരീത്തിന്റെ ക്ഷേത്രത്തിൽ നിന്നും അബിമേലേക്ക് എത്ര രൂപ എത്ര പണം എടുത്തു എന്നൊരു ചോദ്യം വരികയാണെങ്കിൽ 70 വെള്ളിക്കാശ്. ബെരീത്തിന്റെ ക്ഷേത്രത്തിൽ നിന്നും 70 വെള്ളിക്കാശ് അബിമേലേക്ക് എടുത്ത് അവർക്ക് കൊടുത്തു. എഴുതിയല്ലോ. അതിന്റെ ലാസ്റ്റ് വാക്യം കൂടെ വായിച്ച് ആന്റി അവർക്ക് അതിനെ കൊണ്ട്
തുമ്പുകെട്ടവരും നിസ്സാരന്മാരുമായ ആളുകളെ കൂലിച്ചു വാങ്ങി അവർക്ക് നായകനായി തീർന്നു.
അതിനുശേഷം
അവൻ ഒഫ്രയിൽ തന്റെ അപ്പന്റെ വീട്ടിൽ ചെന്ന് യെരുബ്ബാലിന്റെ പുത്രന്മാരായി തന്റെ സഹോദരന്മാരായ 70 പേരെയും ഒരു കല്ലിന്മേൽ വെച്ച് കൊന്നു.
യെരുബ്ബാലൻ അബിമേലെക്കിന്റെ അപ്പന്റെ ഭവനം ഏത് എന്ന് ചോദിക്കുന്നത് ഒഫ്രയില്ല, ഒഫ്രൈ കേട്ടോ, ഒഫ്ര. യെരുബ്ബാലിന്റെ പിതാവിന്റെ ഭവനം ഒഫ്രൈ. അല്ലെങ്കിൽ മറ്റു ചോദ്യം ചോദിക്കാം, അബിമേലേക്ക് തന്റെ സഹോദരന്മാരെ കൊന്നത് എവിടെ വെച്ച്? ഒഫ്രയിൽ വെച്ച്. അങ്ങനെ ചോദിക്കാം. യെരുബ്ബാല് സോറി അബിമേലേക്ക് തന്റെ സഹോദരന്മാരെ കൊന്നത് എവിടെ വെച്ച്? ഒഫ്രയിൽ വെച്ച്. എങ്ങനെയാണ് കൊന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കല്ലിന്മേൽ അടിച്ചു കൊന്നു എന്ന് പറയാം കേട്ടോ. അബിമേലേക്ക് എങ്ങനെയാണ് തന്റെ സഹോദരന്മാരെ കൊന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 70 പേരെയും കല്ലിലടിച്ചു കൊന്നു എന്നാണ് പറയുന്നത്. ഒരു കല്ലിൽ 70 പേരെയും ഒരു കല്ലിന്മേൽ വെച്ച് കൊന്നു. ഇനി അത് കഴിഞ്ഞിട്ട് അഞ്ചാം വാക്യത്തിന്റെ ലാസ്റ്റ് ഒന്ന് വായിച്ചു. എന്നാൽ
യെരുബ്ബാലിന്റെ ഇളയ മകനായ യോഥാം ഒളിച്ചു കളഞ്ഞതുകൊണ്ട് ശേഷിച്ചു.
യെരുബ്ബാലിന്റെ മക്കളിൽ രക്ഷപ്പെട്ടത് അബിമേലേക്കിന്റെ പേരിൽ നിന്ന് രക്ഷപ്പെട്ട മകൻ ആരായിരുന്നു എന്നുള്ള ചോദ്യത്തിന് യോഥാം, അബിമേലേക്കിന്റെ പിടിയിൽ നിന്നും രക്ഷപ്പെട്ടു പോയ സഹോദരൻ ആര്? യോഥാം. ഇത്രയും സ്പീഡിൽ പറഞ്ഞാൽ മതിയല്ലോ അല്ലേ? ഇതിൽ കൂടുതൽ സ്പീഡ് കൂട്ടുന്നതായാലും എഴുതാമല്ലോ എല്ലാവർക്കും അല്ലേ? റെസ്പോൺസ് എല്ലാവർക്കും റെസ്പോൺസ് ഒന്നും കേൾക്കാൻ പറയാൻ കിട്ടുന്നില്ല, അതുകൊണ്ട് അറിയത്തില്ല.
ഓക്കെ.
അടുത്തത്, ശേഖരയ പൗരന്മാര് യെരുബ്ബാലിനെ സോറി അബിമേലേക്കിനെ രാജാവാക്കിയത് എവിടെ വെച്ച്? ശെഖേമിലെ പൗരന്മാർ അബിമേലേക്കിനെ രാജാവാക്കിയത് എവിടെ വെച്ച്? ശെഖേമിലെ ജ്ഞാപക സമ്പത്തിനരികെയുള്ള കരുവേലകത്തിങ്കിൽ വെച്ച്. ശെഖേമിലെ ജ്ഞാപക സംഘത്തിന് ജ്ഞാപക സമ്പത്തിനരികെയുള്ള കരുവേലകത്തിങ്കിൽ വെച്ച്. ശേഖേമിലെ ജ്ഞാപക സ്തംഭത്തിനരികെയുള്ള കരുവേലകത്തിൽ വെച്ച് അബിമേലേക്കിനെ രാജാവാക്കി. ആരുകൂടിയാണ് അബിമേലേക്കിനെ രാജാവാക്കി തീർത്തത്? ശേഖേമിലെ സകല പൗരന്മാർ ചേർന്ന. ആരൊക്കെ കൂടിയാണ് ഇദ്ദേഹത്തെ രാജാവാക്കി തീർത്തത് എന്നുള്ള ചോദ്യത്തിനുത്തരം, ശേഖേമിലെ സകല പൗരന്മാരും മില്ലോ ഗൃഹമൊക്കെയും. രണ്ട് സാധ്യതയുണ്ട്, മില്ലോ ഗൃഹമൊക്കെയും ഒരുമിച്ച് കൂടി. ശേഖേമിലെ സകല പൗരന്മാരും മില്ലോ ഗൃഹമൊക്കെയും ഒരുമിച്ച് കൂടി. യോഥാം അബിമേലേക്കിനെ ശപിച്ചത് എവിടെ വച്ച്? ഗെരിസീം മലമുകളിൽ വച്ച്. ഗെരിസീം മലമുകളിൽ വച്ച് യോഥാം അബിമേലേക്കിനെ ശപിച്ചു എന്നാണ് പറയുന്നത്. പിന്നീട് നമ്മൾ കാണുന്നത് ഒരു മനോഹരമായ ഓമയാണ്. അതിനകത്ത് ചോദ്യം വരത്തക്ക രീതിയിലുള്ള കാര്യങ്ങളോ എന്തൊന്നുമില്ല. ദേഹത്തിനുണ്ടാകാൻ പോകുന്ന ശാപത്തെ നാശത്തെ പറ്റി പറയുന്ന ഒരു കഥയാണ് നമ്മളുണ്ട്. ഇരുപതാമത്തെ വാക്യം ഒന്ന് വായിച്ചു. ഇരുപതാമത്തെ വാക്യം
അല്ലെങ്കിൽ അബിമേലേക്കിൽ നിന്ന് തീ പുറപ്പെട്ട് ശേഖയും പൗരന്മാരെയും മില്ലോ ഗ്രഹത്തെയും ഗ്രഹിപ്പിക്കട്ടെ. ശേഖയും പൗരന്മാരിൽ നിന്നും മില്ലോ ഗ്രഹത്തിൽ നിന്നും തീ പുറപ്പെട്ട് അബിമേലേക്കിനെയും ഗ്രഹിപ്പിക്കട്ടെ.
അബിമേലേക്കും അതുപോലെ തന്നെ ശേഖ പൗരന്മാരും എങ്ങനെ മരിക്കണം എന്നാണ് യോർദാൻ പറയുന്നത്. തീ പുറപ്പെട്ട് അഗ്നിക്കിരയാളുക, തീ പുറപ്പെട്ട പോലെ അഗ്നിക്കിരയായി മരിക്കാൻ ഉള്ള ശാപമാണ്. അല്ലെങ്കിൽ ശവിച്ചത് എങ്ങനെയെന്ന് ചോദിക്കാം. യോർദാൻ എങ്ങനെയാണ് ശവിച്ചത് എന്ന് ചോദിക്കുമ്പോൾ തീ പുറപ്പെട്ട് അബിമേലേക്കിനെയും അതുപോലെ ശേഖ പൗരന്മാരെയും ദഹിപ്പിക്കട്ടെ എന്നുള്ള ശാപമാണ് നൽകിയത്. അതിനുശേഷം യോർദാൻ എവിടേക്കാണ് ഓടിപ്പോയത്? ശപിച്ചതിനു ശേഷം യോർദാൻ ഓടിപ്പോയത് എവിടെ? ഇരുപത്തൊന്നാം വാക്യം ഒന്ന് വായിച്ചേ.
ഇങ്ങനെ പറഞ്ഞിട്ട് യോർദാൻ ഓടിപ്പോയി ബേരിയിലേക്ക് ചെന്ന് തന്റെ സഹോദരനായ അബിമേലേക്കിനെ പേടിച്ച് അവിടെ പാർത്തു.
ഓടിപ്പോയി ബേരിലേക്ക് ചെന്ന് ബേരിലേക്ക് ഓടിപ്പോയതാണ് യോർദാൻ. ബേരിലേക്ക് ഓടിപ്പോയതായിട്ടാണ് പറയുന്നത്. ഞാനിങ്ങനെ ഈ ഇങ്ങനെയൊക്കെ പറഞ്ഞെങ്കിൽ തന്നെയും നിങ്ങൾക്ക് സൗകര്യമായിട്ട് ഈ ചോദ്യങ്ങൾ ഉത്തരങ്ങൾ ഇതൊക്കെ തന്നെയാണെങ്കിലും ഒരു കഥ നിങ്ങൾക്ക് ഒന്നുകൂടെ വായിച്ചിട്ട് നിങ്ങളുടേതായ രീതിയിൽ ചോദ്യം എഴുതാം കേട്ടോ, കുഴപ്പമില്ല. അത് ഇരുപത്തൊന്നാമത്തെ വാക്യം
ഇങ്ങനെ പറഞ്ഞിട്ട് യോർദാൻ ഓടിപ്പോയി ബേരിലേക്ക് ചെന്ന് തന്റെ സഹോദരനായ അബിമേലേക്കിനെ പേടിച്ച് അവിടെ പാർത്തു. അബിമേലേക്ക് ഇസ്രായേലിനെ 3 സംവത്സരം ഭരിച്ച
ശേഷം. അബിമേലേക്ക് എത്ര സംവത്സരം ഇസ്രായേലിനെ ഭരിച്ചു? അബിമേലേക്ക് എത്ര സംവത്സരം ഇസ്രായേലിനെ കൃത്യമായിട്ട് 3 സംവത്സരം. പിന്നീട് നമ്മൾ ഈ തുറന്ന് നടക്കുന്നത് 22-ാം വാക്യം മുതൽ നമ്മൾ നടക്കുന്നത് ഇവർ തമ്മിലുള്ള ഒരു ഇദ്ദേഹവും മറ്റു രാജ്യവും തമ്മിലുള്ള യുദ്ധത്തെ പറ്റി അവിടെ പറയുന്നത്. രാജ്യമല്ല നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാകും ഈ രണ്ടുപേരും അങ്ങോട്ട് ഇങ്ങോട്ട് ശാപം അവിടെ ഫലിക്കപ്പെടുകയാണ്. ആ ഭാഗം ഒന്ന് വായിച്ചാൽ എനിക്ക് നിങ്ങൾ വായിച്ചിട്ടുണ്ടാവാം എന്നുള്ളത് വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പമാണ്. ആ സംഭവം മുതൽ 22-ാം വാക്യം മുതൽ വായിച്ചു.
അബിമേലേക്ക് ഇസ്രായേലിനെ 3 സംവത്സരം ഭരിച്ച ശേഷം ദൈവം അബിമേലേക്കിനും ശേഖയും പൗരന്മാർക്കും തമ്മിൽ ഛിദ്രബുദ്ധി വരുത്തി.
ഓക്കെ, ഇത് വളരെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം അബിമേലേക്ക് എന്ന് പറയുന്നത് രാജ്യത്വം അല്ലെങ്കിൽ അധികാരം പിടിച്ചു ഭരിച്ചൊരു മനുഷ്യനാണ്. പക്ഷെ അധികാരം പിടിച്ചു ഭരിച്ച ഈ മനുഷ്യന് 3 സംവത്സരം മാത്രമേ ഈ രാജ്യം അല്ലെങ്കിൽ ഇസ്രായേലിനെ ഭരിക്കാൻ തക്കവണ്ണം സാധിച്ചുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ പ്രാർത്ഥിച്ചും ദൈവാശ്രയബോധത്തോട് ലഭിച്ച ഒരു സ്ഥാനമല്ല. അതുകൊണ്ടാണ് തന്റെ ഈ സ്ഥാനത്തിന് സ്ഥിരതയില്ലാന്ന് പോയത്. നമ്മൾ നമ്മുടെ വ്യക്തി ജീവിതത്തിലൊക്കെ ചിന്തിക്കേണ്ടതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ അർഹിക്കാത്ത ആളുകള് പിടിച്ചു പറിച്ചുകൊണ്ട് ചില സ്ഥാനമാനങ്ങളിൽ വരുമ്പോൾ നമുക്ക് ഒരിക്കലും ആ സ്ഥാനത്തെ ശോഭിക്കാനായിട്ട് സാധിക്കുകയില്ല, യാതൊരു സംശയവുമില്ല. അർഹിക്കാത്ത ആളുകള് പിടിച്ചു പറിച്ചുകൊണ്ട് തന്റെ ഔന്നത്യത്തിൽ എത്തിച്ചേർന്നു കഴിഞ്ഞാൽ ഇരിക്കുന്ന ആ മഹത്വത്തിൽ ഒരിക്കലും ശോഭിക്കാൻ തക്കവണ്ണം സാധിക്കുകയില്ല. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് അബിമേലേക്കിന്റെ ജീവിതവും. അദ്ദേഹം 3 സംവത്സരമേ ഇരുന്നുള്ളൂ. നമ്മുടെ കർത്താവ് 3 വർഷമേ ശുശ്രൂഷ ചെയ്തുള്ളൂ. പക്ഷെ 3 വർഷം കൊണ്ട് എത്ര കോടാലിക്കൂടി ജനങ്ങൾ കർത്താവിനെ അറിഞ്ഞു എന്ന് മാത്രമല്ല ലോകം തലമുറകളും അറിഞ്ഞുകൊണ്ടിരിക്കുക. കാരണം 3 വർഷമേ കഴിച്ചുള്ളൂ. പക്ഷെ എന്തുകൊണ്ട്? അത് ദൈവാനുഗ്രഹത്തോടും അല്ലെങ്കിൽ ആ ഒരു സ്ഥലത്തിൽ നല്ല നന്മ മാത്രം 100% നന്മ മാത്രം ഉദ്ദേശിച്ച് താൻ ഈ ലോകത്തിലേക്ക് വന്നു. അതുകൊണ്ട് അവരിറ്റ മാറുകയാണ്. അതുകൊണ്ടാണ് അപ്പം അങ്ങനെ കർത്താവിനെ അറിഞ്ഞ് ജീവിച്ച അല്ലെങ്കിൽ അതുപോലെ ജീവിച്ച പല ആളുകളും സ്ഥാനത്ത് വന്നിട്ടുണ്ട്. ഒരു കുറച്ച് ദിവസമായി ജീവിച്ചുണ്ടെങ്കിൽ തന്നെയും ആ ഉള്ള ദിവസങ്ങൾ നമുക്കൊരു പരവിട തിരുവേരി കുറച്ച് വർഷങ്ങൾ മാത്രമേ ഈ ലോകത്തിൽ ജീവിച്ചിരുന്നുള്ളൂ. പക്ഷെ ഇന്ന് ഓരോ അദ്ദേഹം മരിച്ച ഇത്രയും വർഷമായിട്ടും ഇന്നും ധാരാളം ആളുകൾ അദ്ദേഹത്തെ അറിയുകയും പരിശുദ്ധന്റെ കബറുകൾ പോവുകയും ചെയ്യുന്നുണ്ട്. ഒത്തിരി ആളുകളൊക്കെ വിശുദ്ധരായി ജീവിച്ച പല ആളുകളെ നമുക്കറിയാം. ദൈവസന്നിധിയിൽ ശ്രദ്ധയോടും വിശുദ്ധിയോടും ജീവിച്ച ആളുകളൊക്കെ ജീവിതത്തില് എന്നും നന്മ നിലനിൽക്കുന്നു. കുറച്ച് ദിവസം ജീവിച്ചുള്ളെങ്കിലും ആ നന്മ നിലനിൽക്കുന്നുള്ളതാണ്. ചിലത് ഒത്തിരി വർഷം ജീവിച്ചിട്ടുണ്ട്. എന്ത് തന്നെയാണെങ്കിലും 3 വർഷം ജീവിച്ചാലും 30 വർഷം ജീവിച്ചാലും ആയിരിക്കുന്ന സ്ഥാനത്തിന് മഹത്വം ഉണ്ടാകണമെങ്കിൽ പക്ഷെ ദൈവത്തിന്റെ ജീവിതത്തിൽ അങ്ങനെ ഉണ്ടായില്ല എന്നുള്ളത് നമുക്ക് തുറന്നു വായിക്കാനായിട്ട് കഴിയും. അപ്പം നമുക്കറിയാം ഈ ശേഷം പൗരന്മാര് അവരാണ് ഇദ്ദേഹത്തിന്റെ കൂടെ നിന്നുകൊണ്ട് ഇതിനൊക്കെ പ്രവർത്തിച്ചത്. പ്രവർത്തിക്കാനിടയായാലും ഇദ്ദേഹം ക്ഷേത്രത്തിൽ നിന്ന് പണം വാങ്ങിച്ച് ഈ ആൾക്കാരെ കൂട്ടി നിർത്തി ഒന്നിച്ചു ചേർത്ത് അതായത് ദുഷ്ടന്മാരെ ഒന്നിച്ചു ചേർത്തുകൊണ്ടാണ് ഇദ്ദേഹം ഇതൊക്കെ ചെയ്തത്. പക്ഷേ ഇവരൊക്കെ ഇദ്ദേഹം വിചാരിച്ചതാണ് ഈ സ്വതന്ത്ര ബുദ്ധിയോടുകൂടി ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുമ്പോൾ ദൈവം എന്റെ കൂടെ ഉണ്ട് അല്ലെങ്കിൽ ഞാൻ എനിക്ക് വിജയം ജീവിതത്തിൽ മുഴുവൻ വരും എന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ മനുഷ്യൻ മുഴുവൻ പരാജയപ്പെടുമ്പോഴ് ദൈവം അവിടെ പ്രവർത്തിക്കും. ദുഷ്ടന്റെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കും. ഇവിടെ നമ്മൾ വായിച്ചു ദൈവ അഭിനേതക്കിനും ശേഖര പൗരന്മാർക്കും തമ്മിൽ ചിത്രബുദ്ധി വരുത്തി. ഈ ചിത്രബുദ്ധി എന്ന് പറയുന്നതിന്റെ പല അപകടങ്ങൾക്കുണ്ട്. ദുരാത്മാവ് അവരിൽ ഉളവായിട്ട് പറയുന്നുണ്ട്. അതിപ്പം ദുരാത്മാവിന്റെ പുറത്തുനിന്ന് അറിയാൻ പാടില്ലെങ്കിൽ തന്നെ ഒരു ശരിയല്ലാത്ത ആത്മാവിന്റെ തലങ്ങളിലേക്ക് അവർ ചിന്തിക്കാൻ തുടങ്ങി. നമുക്കറിയാം ഈ ഫറവോന്റെ ലൈഫ് നമ്മൾ കാണുമ്പോൾ അതല്ലേ നമ്മൾ കാണുന്നത്. ദൈവം ഫറവോന്റെ ഹൃദയം കഠിനമാക്കി എന്ന് പറയുന്നുണ്ട്. അത് കാരണം ഫറവോന്റെ ഹൃദയം എന്ന് പറയുന്നത് കഠിനമായ ഹൃദയമാണ്. അത് വീണ്ടും വീണ്ടും കഠിനമായിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ എന്ന് പറയുന്നത് പോലെ തന്നെ ഇവിടെയും കാരണം ദൈവത്തെ ഭയമില്ലാത്ത മനുഷ്യന്റെ ഹൃദയത്തിൽ ഒരു ലെവൽ കഴിഞ്ഞപ്പോൾ ആചാരം വർദ്ധിക്കുമ്പോൾ അവനറിയാതെ ഒരു കൂറയിലേക്കാണ് മാറ്റിക്കൊണ്ട് കഴിയുന്നത്. അപ്പൊ അവർ ദൈവത്തിന്റെ പ്രവർത്തനം അവിടെ ഉണ്ടായി നാശം അവർക്ക് ഉണ്ടായി വരും. അതിന്റെ ഉദാഹരണം അവിടെ പൗരന്മാർ ചിത്രബുദ്ധി വരുത്തി. അതിനുശേഷം ശേഖരൻ പൗരന്മാർ അഭിമേലേക്കിനോട് ദ്രോഹം തുടങ്ങി. കൂറ വയ്ക്കാനായിട്ട് പണം കൊടുത്ത് നിർത്തിയ ആളുകള്. അപ്പം നമ്മൾ ഈ ശരിയില്ലാത്ത പണം കൊണ്ട് ശരിയില്ലാത്ത കൂട്ടുകാരെ ജീവിതത്തിൽ സമ്പാദിക്കുമ്പോഴ് ഒരുപക്ഷെ ഈ കൂട്ടുകാരെ തന്നെ നമുക്കെതിരായിട്ട് പ്രവർത്തിക്കും. യാതൊരു സംശയവുമില്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അവിടെ ഇരുന്ന് പോകണ്ട. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, നമ്മളൊക്കെ ഈ നമുക്കിഷ്ടമല്ലാത്ത ഒരു വ്യക്തിയെ കുറ്റപ്പെടുത്താനായിട്ട് നമ്മൾ മറ്റു ചില സ്ത്രീകളെയോ കൂട്ടുകാരെയോ കൂട്ടുപിടിക്കാറുണ്ട്. അപ്പം മറ്റുള്ളവരെ നമ്മൾ കൂട്ടുപിടിക്കുന്നതിന്റെ കാരണം നമ്മുടെ ശത്രുവിനെ ഇല്ലാതാക്കണം അതിനു വേണ്ടിയിട്ടാണ്. പക്ഷെ എന്താ സംഭവിക്കുന്നത്, കുറെ കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഈ കൂട്ടുപിടിച്ച വ്യക്തി തന്നെ നമ്മുടെ ശത്രുവായിട്ട് അതിനേക്കാൾ വലിയ ശത്രുവായിട്ട് മാറും. അത് എല്ലാ കഴിവുകളിലും നമ്മൾ കാണുന്നതാണ്. ഒരു ചെറുതിനെ ഇല്ലാതാക്കാനായിട്ട് വലിയൊരു തിന്മയെ കൂട്ടുപിടിക്കുമ്പോൾ ആ തിന്മ നമ്മുടെ ജീവിതത്തിന്റെ വലിയൊരു ഭാരമായിട്ട് മാറ്റപ്പെടും. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചത്. ഒരു അധികാരം ലഭിക്കാനായിട്ട് ഒരു തിന്മയുടെ കൂട്ടരെ കൂട്ടുപിടിച്ചത് എന്താ സംഭവിച്ചത്, അവർ തന്നെ ഇദ്ദേഹത്തിനെതിരായിട്ട് അത് ദൈവത്തിന്റെ പ്രവർത്തനമായിട്ട് സംശയമൊന്നുമില്ല. എങ്കിൽ തന്നെയും ഇദ്ദേഹത്തിനെതിരായിട്ട് ചെയ്യുകയാണ്. 24-ാമത്തെ വാക്യം മുതൽ വായിച്ചത്
അങ്ങനെ അങ്ങനെ യെരുബ്ബാലിന്റെ 70 പുത്രന്മാരോടും ചെയ്ത പാതകത്തിന് പ്രതികാരം വരികയും അവരുടെ രക്തം അവരെ കൊന്നവനായ അവരുടെ സഹോദരൻ അബിമേലേക്കും അവന്റെ സഹോദരന്മാരെ കൊല്ലുവാൻ അവന് തുണയായിരുന്ന ശേഖരൻ പൗരന്മാരും ചുമക്കുകയും
ചെയ്തു. അപ്പം 70 സഹോദരന്മാരെ കൊന്ന ഈ പാപം കൊല്ലിക്കാൻ പ്രേരിപ്പിച്ചവരും കൊല്ലിച്ചവരോട് ചേർന്ന് വഹിക്കേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ എത്രയായാലും നമ്മൾ ചിന്തിക്കേണ്ടതാണ്. നമ്മൾ ലോകത്തിൽ പാപം ചെയ്യുമ്പോൾ ആ പാപത്തിന്റെ പ്രതിഫലം ഇന്നല്ലെങ്കിൽ നാളെ എല്ലാവരുടെയും ജീവിതത്തിൽ അത് ചെയ്യുന്ന ക്രൂരതയുടെ വലിപ്പം അനുസരിച്ചിരിക്കും. ചെറിയ പാപങ്ങളാണെങ്കിൽ അതിനനുസരിച്ച്. പക്ഷെ എന്ത് തന്നെയാണെങ്കിലും നമ്മളത് ചെയ്യേണ്ടതായിട്ട് വരും. ഒരുപക്ഷെ അനുഭവിക്കേണ്ടതായിട്ട് വരും. അത് നമ്മളൊരു തിരിച്ചറിവുണ്ടായി അനുഭവിക്കുമ്പോൾ ഒരുപക്ഷെ നമുക്കറിയാം ദാവീദ് രാജാവ് വളരെ വിശുദ്ധനായ മനുഷ്യനായിരുന്നു. അത്രയും നല്ലൊരു വ്യക്തി ലോകത്തിലല്ല. പക്ഷെ ഒരു പാപം ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു, അദ്ദേഹം അനുഗമിച്ചു. വളരെ ലോകത്തിൽ ആരും അനുഗമിക്കാത്തതുപോലെ രക്തിലും വെള്ളിലും ഇറങ്ങി അദ്ദേഹം അനുഗമിച്ചു. പക്ഷെ അനുഗമിച്ചെങ്കിലും ആ പാപത്തിന്റെ ശിക്ഷ അദ്ദേഹത്തിന് കിട്ടി. അപ്പറിയപ്പെട്ട മകൻ മരിച്ചു, വേറെ കൊലപാതകയായി തീർന്നു, അവനെതിരായിട്ട് പ്രവർത്തിച്ചു, അദ്ദേഹത്തിന്റെ സിംഹാസനവും തീർന്നു. അപ്പം അദ്ദേഹം ഒത്ത വലിയ മനുഷ്യനും ഒരുപക്ഷെ ദാവീദോളം ഇരിക്കുന്ന കാര്യമില്ല. കാരണം ദൈവം തന്നെ ഇറങ്ങിച്ചിരിക്കുന്നത് ഈ ദൈവത്തിന്റെ പരമ്പരയാണ്, അല്ലെങ്കിൽ ദാവീദിന്റെ കുട്ടിയിൽ നിന്നാ പറയുന്നത്, മുളയിൽ നിന്ന് പുറപ്പെടുന്ന പറയുന്നത്. അത്രമാത്രം സ്ഥാനം ദൈവം കൊടുത്തു, കാര്യം ശരിയാണ്. പക്ഷെ പാപത്തിന്റെ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നു. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടതാണ്, നമ്മൾ ഈ ലോകത്തിൽ പ്രത്യേകിച്ച് പാപം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ വിഷമിപ്പിക്കുന്നതിനുള്ള പാപം ചെയ്തു കഴിഞ്ഞാല് വ്യക്തി ജീവിതം ഈ പാപം രണ്ടു രീതിയിലുണ്ട്. നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നമ്മൾ കാണിക്കുന്ന പാപം, അത് പക്ഷേ ഒത്തിരി അനുദിക്കുകയൊക്കെ ചെയ്യുമ്പോഴേ ദൈവം കരുണ ചോദ്യം. പക്ഷെ മറ്റുള്ളവനെ എതിരായിട്ട് നമ്മൾ കാണിക്കുന്ന പാപം അത് അത്ര പെട്ടെന്ന് ക്ഷമിച്ചു പോവുകയല്ല, അല്ലെങ്കിൽ അത് അതിന്റെ ഒരു ചെറിയ ശിക്ഷയെങ്കിലും ജീവിതം അനുഭവിക്കേണ്ടി വരും എന്നുള്ളതിന്റെ ഒരു ഉദാഹരണം കൂടെയാണ് ഇത് നമ്മൾ മനസ്സിലാക്കുന്നത്. അവര് ശേഖരക്കയും പൗരന്മാരും ചുമക്കുകയും ചെയ്തു. പിന്നെ വായിച്ചു 25-ാമത്തെ വാക്യം പോലെ ശേഖരൻ പൗരന്മാർ
മലമുകളിൽ അവന് വിരോധമായി പതിയിരിപ്പുകാരെ ആക്കി. ഇവർ തങ്ങളുടെ സമീപത്തുകൂടെ വഴിപോകുന്ന എല്ലാവരോടും കവർച്ച തുടങ്ങി. ഇതിനെ കുറിച്ച് അഭിമേലേഖിനെ അറിവ്
കിട്ടി. ശേഖരൻ പൗരന്മാർ മലമുകളിൽ അവൻ വിരോധമായി പതിയിരിപ്പുകാരെ ആക്കി. അതെന്താണ്? കുടുംബമാണ് അല്ലെ? ആ ഇതേ ഇതുപോലെ കുടുംബമാണ് സഹോദരന്മാർക്ക് വേണ്ടി അഭിമേലേഖ ചെയ്തത്. അമ്മയുടെ വീട്ടുകാരിൽ ആളുകളുടെ തമ്പിക്കാരുടെ അടുത്ത് പോയി, ഞാൻ നിങ്ങൾക്ക് ആകാം മറ്റവനാളരുത്, അവരെ കൊല്ലാന്ന് പറഞ്ഞു കൊണ്ട് ഒരു കുതന്ത്രം അവരെ കാണിച്ചു. അതേ കുതന്ത്രം തന്നെ ഇവരെ ഇദ്ദേഹത്തോട് കാണിക്കുന്നു. പക്ഷെ ഇദ്ദേഹം വീഴുന്നില്ല, നമ്മൾ തുറന്ന് വായിക്കുന്നുണ്ട്. അപ്പം ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കുന്നത്, നമ്മളൊരു കുതന്ത്രം അല്ലെങ്കിൽ കുശാഗ്ര ബുദ്ധിയോടെ എന്തെങ്കിലും പ്രവർത്തിക്കുകയാണെങ്കിൽ ആ തീർച്ചയായിട്ടും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും തിരിച്ച് അതേ കുശാഗ്ര ബുദ്ധിയോടെ മറ്റുള്ളവരെ നമുക്കെതിരായിട്ട് ചെയ്യും, അല്ലെങ്കിൽ അതിന് അവസരം ഉണ്ടാവുമ്പോൾ എല്ലാം സംശയമൊന്നുമില്ല. ഓക്കെ, സമയം കൂടുതലില്ലാത്തത് ഞാൻ പെട്ടെന്ന് വിശദീകരിച്ചു. 26-ആ
മകനായ ഗാലും അവന്റെ സഹോദരന്മാരും വന്ന് ശേഖേമിൽ കടന്നു. ശേഖേം പൗരന്മാർ അവനെ വിശ്വസിച്ചു. അവർ വയലിൽ ചെന്ന് തങ്ങളുടെ മുന്തിരിത്തോട്ടങ്ങളിലെ കുലയറുത്ത് ഉത്സവം കൊണ്ടാടി. തങ്ങളുടെ ദേവന്റെ ക്ഷേത്രത്തിൽ ചെന്ന് തിന്നുകുടിക്കുകയും അഭിമേലേഖിനെ ശപിക്കുകയും ചെയ്തു. യവേദിന്റെ മകനായ ഗാൽ പറഞ്ഞത്, അഭിമേലേഖിനെ നാം സേവിക്കേണ്ടതിന് അവൻ ആ ശേഖേമാർ അവൻ ബിരൂബാലിന്റെ മകനും സെബൂൽ അവന്റെ കാര്യസ്ഥനും അല്ലയോ? അവൻ ശേഖേമിന്റെ അപ്പനായ ഹാമൂരിന്റെ ആളുകളുമായി അവനെ സേവിക്കട്ടെ. നാം അവനെ സേവിക്കുന്നത് എന്തിന്? ഈ ജനം എന്റെ കൈക്കീഴായിരുന്നെങ്കിൽ ഞാൻ അഭിമേലേഖിനെ നീക്കിക്കളയുകയും അഭിമേലേഖിനോട് നിന്റെ സൈന്യത്തെ വർദ്ധിപ്പിച്ച് പുറപ്പെട്ടു വരിക എന്ന് പറയുകയും ചെയ്യുമായിരുന്നു. യബേദന്റെ മകനായ ഗാലിന്റെ വാക്കുകളെ കേട്ടപ്പോൾ നഗരാധിപനായ സെബൂലിന്റെ കോപം ജ്വലിച്ചു.
യബേദന്റെ മകന്റെ പേര് ഗാല്, ചോദ്യം പരിഹാരിക്കും. യബേദന്റെ പുത്രന്റെ പേര് ഗാല്, ഇത് ഒരു വേറൊരു ഗ്രൂപ്പാണ്, വേറൊരു ഗ്രൂപ്പാണ്. അവര് എന്ത് ചെയ്യുന്ന അറിയാമോ, അവര് ഒരു നല്ല ഗ്രൂപ്പ് ഒന്നുമല്ല. ഇതുപോലെ തന്നെ ജാതികളുടെ കൂട്ടത്തിൽപ്പെട്ട, അന്യദൈവങ്ങളെ ആരാധിക്കുന്ന ഒരു കൂട്ടത്തിൽപ്പെട്ട സമൂഹമാണ്. അപ്പം ഈ സമൂഹം എന്ത് ചെയ്യുന്ന അറിയാമോ, ഇതിനോടൊരുപക്ഷെ മുൻഭാഗങ്ങളിൽ എന്തെങ്കിലുമൊക്കെ വൈരാഗ്യങ്ങൾ കാണും, തക്ക പാർത്തിരിക്കുകയായിരുന്നു. ഇവരെന്ത് ചെയ്യുന്നറിയാമോ, ഈ ശേഖരന പൗരന്മാര് ഈ അഭിനേതക്കളോട് എതിർക്കുന്നു എന്നറിഞ്ഞപ്പോഴ് എന്ത് ചെയ്തു, ഇവർ വന്ന് ചൂരാര് കൂട്ടുപിടിക്കുന്നു. ശേഖരൻ പൗരന്മാരെ കൂടി വിളിച്ചു, ശേഖരൻ പൗരന്മാർ അവരെ വിശ്വസിച്ചു. അവരൊരുമിച്ച് ഇദ്ദേഹത്തെ അവർ വയലിൽ അവിടെ പറഞ്ഞു, അവർ വയലിൽ ചേർന്ന് തങ്ങളുടെ മുന്തിരിത്തോട്ടങ്ങളിലെ കുലയാർക്ക് ഉത്സവം കൊണ്ടാടി അവരുടെ ദേവന്റെ ക്ഷേത്രത്തിൽ ചെന്ന് പിന്നെ കുടിക്കുക. അപ്പം പരിപൂർണമായിട്ട് അവര് വിഗ്രഹത്തെ ആരാധിക്കുന്ന ഒരു കൂട്ടരാ, വിഗ്രഹാരാധികളാ, ദൈവത്തിൽ നിന്ന് മർദ്ദിച്ച് പോകുന്ന ഒരു കൂട്ടരാ. അപ്പൊ അവര് അപ്പൊ അവർക്ക് സ്വാഭാവികമായിട്ട് ഈ അതിമേലേക്കിനോടും അല്ലെങ്കിൽ ഈ ഗിരികളോടുമൊക്കെ ഒരു പഴയകാല കോപം ഉണ്ടായിരുന്നു. ഈ കോപം ഒരു തീർക്കുക, അവിടെ പറയുന്നുണ്ട് ശേഖേമാര് അഭിമേലേഖാര് അവന്റെ അപ്പനാര് സെബൂൽ ആര് അവന്റെ കാര്യസ്ഥനല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർക്കെതിരായിട്ട് ഇത് ചെയ്യുകയാണ്. ഇത് നഗരാധിപനായ സെബൂലിന്റെ കോപം ജ്വലിച്ചു. അപ്പൊ സെബൂല് ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുക, ഇതൊക്കെ കേട്ട് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ കോപം ജ്വലിച്ചു. അദ്ദേഹം ഈ സെബൂൽ എന്ന് പറഞ്ഞ ആള് ഇസ്രായേൽ നഗരാധിപനായിട്ടാണ് പറയുന്നത്. അപ്പൊ അദ്ദേഹവും ഈ അതിമേലേക്ക് തമ്മിൽ വളരെ ബന്ധമുണ്ട്. അപ്പൊ അവനെന്ത് ചെയ്തു,
31-ാമത്തെ അടുക്കൽ ദൂതന്മാരെ അയച്ചു. ഇതാ യബേദിന്റെ മകനായ ഗാലും അവന്റെ സഹോദരന്മാരും ശേഖേമിൽ വന്നിരിക്കുന്നു. അവർ പട്ടണത്തെ നിന്നോട് മത്സരിപ്പിക്കുന്നു. ആകയാൽ നീയും നിന്നോടുകൂടെയുള്ള പടജനവും രാത്രിയിൽ പുറപ്പെട്ട് വയലിൽ പതിയിരുന്നു കൊള്ളുവിൻ. രാവിലെ സൂര്യൻ ഉദിക്കുമ്പോൾ എഴുന്നേറ്റ് പട്ടണത്തെ ആക്രമിക്ക. എന്നാൽ അവനും കൂടെയുള്ള പടജനവും നിന്റെ നേരെ പുറപ്പെടുമ്പോൾ തരം പോലെ അവരോട് പ്രവർത്തിക്കാമെന്ന് പറയിച്ചു.
ഓക്കെ, മതി മതി. വനതൊരു ചോദ്യം അനുസരിച്ചുള്ള ഏബേദിന്റെ മകനായ ഗാലിന്റെ വാക്കുകൾ കേട്ടപ്പോൾ ആരുടെ കോപമാണ് ജ്വലിച്ചത്? നഗരാധിപനായ സെബൂലിന്റെ. ഏബേദിന്റെ മകനായ ഗാലിന്റെ വാക്കുകളെ കേട്ടപ്പോൾ കോപം ജ്വലിച്ചത് ആർക്ക്? നഗരാധിപനായ സെബൂലിന്റെ കോപം. അതുപോലെ 33-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, സെബൂല് അഭിമേലേഖിനോട് എപ്പോൾ ആക്രമിക്കാനാണ് പറഞ്ഞത്? രാവിലെ സൂര്യൻ ഉദിക്കുമ്പോൾ. ശേഖരനെയും ഗാലിനെയും ആക്രമിക്കുവാൻ തക്കവണ്ണം സെബൂൽ ഇദ്ദേഹത്തോട് ഏത് സമയത്താണ് ഉപദേശിക്കുന്നത് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം, രാവിലെ സൂര്യൻ ഉദിക്കുമ്പോൾ എഴുന്നേറ്റ് പട്ടണത്തെ ആക്രമിക്കാൻ പറയുന്നു. ഓക്കെ, അപ്പൊ സെബൂല് ഇദ്ദേഹത്തോട് ഇങ്ങനെ പറയുന്നു, അദ്ദേഹത്തിന് ഒരു കുടുംബം പറഞ്ഞു കൊടുക്കുന്നു എങ്ങനെയാണ് ആക്രമിക്കുന്നുള്ളത്. അതനുസരിച്ച് ഇത് അങ്ങനെ 34-ാമത്തെ വാക്യം വായിച്ചു. നമുക്ക് ഇതിന്റെ അകത്ത് കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല, വായിക്കുമ്പോൾ തന്നെ മനസ്സിലാകുന്ന ഒരു കഥയാണ് ഇത്. 34-ാമത്തെ വാക്യം വായിച്ചു. 34
അങ്ങനെ അബിമേലേക്കും കൂടെയുള്ള പടജനമൊക്കെയും രാത്രിയിൽ പുറപ്പെട്ട് ശേഹേമിനരികെ നാല് കൂട്ടമായി പതിയിരുന്നു. യവേദിന്റെ മകനായ ഗാൽ പുറപ്പെട്ട് പട്ടണത്തിന്റെ ഗോപുരത്തിങ്കിൽ നിന്നപ്പോൾ അബിമേലേക്കും കൂടെയുള്ള പടജനവും പതിയിരിപ്പിൽ നിന്ന് എഴുന്നേറ്റു. ഗാൽ പടജനത്തെ കണ്ടപ്പോൾ അതാ പർവ്വതങ്ങളുടെ മുകളിൽ നിന്ന് പടജനം ഇറങ്ങി വരുന്നു എന്ന് സെബൂലിനോട് പറഞ്ഞു. സെബൂൽ അവനോട് പർവ്വതങ്ങളുടെ നിഴൽ കണ്ടിട്ട് മനുഷ്യരെന്ന് നിനക്ക് തോന്നുകയാകുന്നു എന്ന് പറഞ്ഞു.
അപ്പൊ ഇത് വേറൊരു കഥയാണ്. കാരണം ഈ അബിമേലേക്കും കൂടെയുള്ള പ്രവചനങ്ങളൊക്കെയും രാത്രി പുറപ്പെട്ട് ശേഖരനരികെ നാല് കൂട്ടമായിട്ട് പതിയിരിക്കുക, പല സ്ഥലങ്ങളിലായിട്ട് നാല് പതിയിരിക്കുന്നു. ഏകദിന മകനായ ഗാൽ പുറപ്പെട്ട് പട്ടണത്തിന്റെ ഗോപുരത്തിൽ നിന്നപ്പോൾ അബിമേലേക്കും കൂടെയുള്ള പ്രവചനവും പതിയിരിപ്പിൽ നിന്ന് എഴുന്നേറ്റു. ഗാൽ പ്രവചനത്തെ കണ്ടപ്പോൾ അതാ പർവ്വതങ്ങളുടെ മുകളിൽ നിന്ന് പടവിൽ ഇറങ്ങി വരുന്നുവെന്ന് സെബൂലിനോട് പറഞ്ഞു. അപ്പൊ സെബൂല് ഇദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുകയാണ്. അപ്പം സെബൂല് വാസ്തവത്തിനുള്ളിൽ ഈ അബിമേലേക്കിനോട് വളരെ ബന്ധമുള്ള ആളാണ്. എന്നാല് പ്രത്യക്ഷത്തില് ഈ സെബൂല് ഈ ഗാലിന്റെ ആളുകൾക്ക് സെബൂലിനോട് അടുപ്പം ഉണ്ടെന്നൊരു ധാരണ ഈ ഗാലിന്റെ ആളുകൾക്കുണ്ട്. അതുകൊണ്ടാണ് ഈ സെബൂലിനെ വിശ്വസിച്ചിട്ടാണ് പറയുന്നത്. പിന്നെ അവിടെ അബിമേലേക്കിന്റെ ആൾക്കാർ എഴുതേറ്റ് വരുന്നു. ഉടനെ സെബൂൽ പറയുന്നുണ്ട്, എന്താ പറയുന്നത്, പർവ്വതങ്ങൾ നിഴൽ കണ്ടിട്ട് മനുഷ്യരെ നിനക്ക് തോന്നുകയാണെന്ന് പറഞ്ഞു. അതൊരു ചതിയാണ് ചെയ്തത്. പക്ഷെ ആ ചതി ചെയ്യാനായിട്ട് കാരണം അബിമേലേക്കിനോടുള്ള, അപ്പൊ ഇതെല്ലാം ഒരിടത്ത് ഒരു ചതി ചെയ്യുമ്പോൾ ആ ചതി എല്ലാവർക്കും അത് അതിന്റെ പാർട്ട് വന്ന് ഭവിക്കുകയാണ് ചെയ്യുന്നത്. അത് പറയാനായിട്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നമ്മൾ ഒരാളെ ചതിക്കുമ്പോൾ ആ ചതി പലർക്കും പല സ്ഥലങ്ങളിൽ എല്ലാവർക്കും അത് ഉണ്ടാവുകയാണ്. ഗാൽ പിന്നെയും അതാ പഠനം
ഇറങ്ങി വരുന്നു. മറ്റൊരു കൂട്ടവും പ്രാശ്നികന്മാരോടുകൂടെ കരുവേലകത്തിന്റെ സമീപത്ത് കൂടി വരുന്നു എന്ന് പറഞ്ഞു. സെബൂൽ അവനോട് നാം അബിമേലേക്കിനെ സേവിക്കേണ്ടതിന് അവൻ ആരെന്ന് പറഞ്ഞതിന്റെ വായിപ്പോൾ എവിടെ? ഇത് ഈ പുച്ഛിച്ച പടജനമല്ലയോ? ഇപ്പോൾ പുറപ്പെട്ട് അവരോട് പൊരുതുക എന്ന് പറഞ്ഞു.
ഇത് മനസ്സിലായില്ലേ? സംഭവം മനസ്സിലായല്ലോ. തന്നെ ഈ സെബൂൽ തിരിച്ചടിച്ചു. അതുവരെ പറഞ്ഞു പിന്നെ അവര് അങ്ങനെയൊന്നുമല്ല, നിനക്ക് നേടലാണ് തോന്നുകയാണെന്ന് പറഞ്ഞു. പക്ഷെ അവരിറങ്ങി വരുന്നു എന്നുള്ള രക്തമായപ്പോഴും ഉടനെ സെബൂലും തിരിച്ചടിച്ചിട്ട് പറഞ്ഞു, നീ നേരത്തെ ഇങ്ങനെ പറഞ്ഞില്ലേ, ഇനി പോയി പണം വെട്ടിക്കോളാം പറഞ്ഞു. ഓക്കെ.
അങ്ങനെ ഗാൽ ശേഹേം പൗരന്മാരുമായി പുറപ്പെട്ട് അബിമേലേക്കിനോട് പടം വെട്ടി. അബിമേലേക്കിന്റെ മുൻപിൽ അവൻ തോറ്റോടി. അവൻ അവനെ പിന്തുടർന്നു. പടിവാതിൽ വരെ അനേകം പേർ ഹതന്മാരായി വീണു. അബിമേലേക്ക് അരൂമയിൽ താമസിച്ചു. സെബൂൽ ഗാലിനെയും സഹോദരന്മാരെയും ശേഹേമിൽ പാർപ്പാൻ സമ്മതിക്കാതെ അവിടെ നിന്ന് നീക്കിക്കളഞ്ഞു. പിറ്റേന്നാൾ ജനം വയലിലേക്ക് പുറപ്പെട്ടു. അബിമേലേക്കിന് അതിനെക്കുറിച്ച് അറിവ് കിട്ടി. അവൻ പടജനത്തെ കൂട്ടി മൂന്ന് കൂട്ടമായി ഭാവിച്ചു വയലിൽ പതിയിരുന്നു. ജനം പട്ടണത്തിൽ നിന്ന് പുറപ്പെട്ടു വരുന്നത് കണ്ട് അവരുടെ നേരെ ചെന്ന് അവരെ സംഹരിച്ചു. പിന്നെ അബിമേലേക്കും കൂടെയുള്ള കൂട്ടവും പാഞ്ചെന്ന് പട്ടണത്തിന്റെ പടിവാതിൽക്കൽ നിന്നു. മറ്റേ കൂട്ടിനും രണ്ടു വയലിലുള്ള സകല ജനത്തിന്റെയും നേരെ പാഞ്ഞു ചെന്ന് അവരെ സംഹരിച്ചു. അബിമേലേക്ക് അന്ന് മുഴുവനും പട്ടണത്തോട് പൊരുകി പട്ടണം പിടിച്ച് അതിലെ ജനത്തെ കൊന്നു. പട്ടണത്തെ കളഞ്ഞ് അതിന് പോകുന്നത്.
അപ്പൊ ഇവിടെ നമ്മൾ കാണുന്ന ഒരു ചിന്ത എന്ന് പറയുന്നത്, ഈ വാസ്തുവിൽ എനിക്ക് വളരെ അതിശയം തോന്നുന്നത്, ഈ അബിമേലേക്ക് ചതിയൊക്കെ ചെയ്ത ആളാണെങ്കിലും അദ്ദേഹം വിജയം കൈവരിക്കുകയാണ് ചെയ്യുന്നത്. കാരണം അതിന് കാരണമുണ്ട്. ഇതിന് വിജയം കൈവരിക്കാൻ കാരണം തന്റെ ശത്രുപക്ഷത്ത് നിൽക്കുന്ന ആളുകൾ എന്ന് പറയുന്നത് മുഴുവൻ വിഗ്രഹാനാദികളാണ്, തിന്മയുടെ ഒരു കൂട്ടരാണ്. പക്ഷെ ഈ അബിമേലേക്ക് സ്വാഭാവികമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന്റെ ഒരു ആളുകൾ തന്നെയാണ്. അയാൾ തെറ്റിപ്പോയി തിന്മ ചെയ്തു, നാശം ഉണ്ടാവുകയും ചെയ്തിരുന്ന ഒരു കാര്യം. പക്ഷെ ഇവിടെ അദ്ദേഹത്തിന് വിജയം ഉണ്ടാകാൻ കാരണം ആ ഒരു കാരണം കൊണ്ടാണ്. കാരണം മറ്റേ ആളുകൾ ഇദ്ദേഹത്തിനെതിരായിട്ടുള്ള ആളുകൾ എന്ന് പറയുന്നത് ക്ഷേത്രത്തിൽ പോയി ഉത്സവം കഴിച്ച് ആ ഒരു വിജാതീയ ആ ദേവന്റെ സിനിമയുടെ തലത്തിൽ ഒരു ആരാധന കഴിച്ചിട്ട് വരുന്നവരാണ്. അപ്പം അവര് ഈ ഇദ്ദേഹം പിന്നെ അവര് തെറ്റ് ചെയ്തു വരുക. കാരണം കുതന്ത്ര ബുദ്ധി കൃഷ്ണാന്തര ബുദ്ധിയോട് പ്രവർത്തിക്കുകയും ചെയ്ത അവർക്ക് മുഴുവൻ ആദ്യം അവർക്ക് മുഴുവൻ നാശം സംഭവിക്കുന്നതായിട്ടാണ് നമ്മൾ ഇവിടെ വായിക്കുന്നത്. പട്ടണത്തെ ഇടിച്ചു കളഞ്ഞ് അതിൽ ഉപ്പ് വിതറി. എനിക്ക് ആ ഉപ്പ് വിതറി എന്നുള്ളതിനെ പറ്റി എനിക്ക് മനസ്സിലാകുന്നത് ഒരു പക്ഷേ ഒരു അവിടെ ഒന്നും ഉണ്ടാവാതിരിക്കാൻ വേണം. കാരണം ഉപ്പ് എന്ന് പറയുന്നത് പലതിനെ നശിപ്പിക്കുന്നതാണല്ലോ, അലിച്ചില്ലാതാക്കുന്ന. അപ്പം ആ ഒരു അർത്ഥത്തോടുകൂടി ആയിരിക്കാം അത് അവിടെ വിശദീകരിക്കുന്നത്. അവിടെ ഏതായാലും ഉപ്പ് വിതറി എന്ന് അവിടെ പറയപ്പെടുന്നുണ്ട്. 46 പോലുള്ള വാക്യങ്ങൾ വായിച്ചു.
ശേഹയും ഗോപുരവാസികൾ എല്ലാവരും ഇത് കേട്ടപ്പോൾ എൽബരിയത്തിന്റെ ക്ഷേത്ര മണ്ഡപത്തിൽ കടന്നു. ശേഹയും ഗോപുരവാസികൾ എല്ലാവരും ഒന്നിച്ചു കൂടിയിരിക്കുന്നു എന്ന് അബിമേലേക്കിന് അറിവ് കിട്ടി. അബിമേലേക്കും കൂടെയുള്ള പടജനമൊക്കെയും സൽമോൻ മലയിൽ കയറി. അബിമേലേക്ക് കോടാലി എടുത്ത് ഒരു മരക്കൊമ്പ് വെട്ടി ചുമലിൽ വെച്ചു. തന്റെ പടജനത്തോടെ ഞാൻ ചെയ്തു നോക്കി, നിങ്ങളും വേഗം അതുപോലെ ചെയ്യുവിനെന്ന് പറഞ്ഞു. പടജനമെല്ലാം അതുപോലെ ഓരോരുത്തൻ ഓരോ കൊമ്പ് വെട്ടി അഭിമേലേക്കിന്റെ പിന്നാലെ ചെന്നു. മണ്ഡപത്തിനരികെ ഇട്ട് തീകെടുത്തി. മണ്ഡപത്തോടുകൂടെ അവരെ ചുട്ടുകളഞ്ഞു. അങ്ങനെ ശേഖം ഗൗരവാസികളൊക്കെയും പുരുഷന്മാരും സ്ത്രീകളുമായി ഏകദേശം 1000 പേർ മരിച്ചുപോയി.
ഓക്കെ, പറയാം. അതിനകത്ത് വലിയ വിശദീകരിക്കേണ്ട കാര്യമൊന്നുമില്ല, നമുക്ക് വായിച്ച പത്രം അത് മനസ്സിലായി. ശേഖം ഗോപുരവാസികൾ വീണ്ടും ക്ഷേത്രത്തിൽ കടന്നു. ക്ഷേത്രത്തിൽ വന്നുകൊണ്ട് ഇദ്ദേഹത്തിന് അറിവ് കിട്ടി, കാരണം ഒരു കൂട്ടർ അവിടെ വിളിച്ചിരിപ്പിക്കുന്നുണ്ടെന്നാണ്. അതറിഞ്ഞുകൊണ്ട് ഇദ്ദേഹം അവിടെ പോയി അവരെ ആക്രമിച്ച് മുഴുവൻ ആൾക്കാരെയും അവിടെ എന്നുവെച്ചാൽ തന്റെ ശത്രുക്കളായ വിഗ്രഹാരാധികളായ മുഴുവൻ ആൾക്കാരെയും ഈ അഭിമേലേക്ക് കൊല്ലുകയാണ്. പിന്നെ 50 മുതലുള്ള വാക്യങ്ങൾ
തെബേസിലേക്ക് ചെന്ന് തെബേസിന് വിരോധമായി പാളയമിറങ്ങി അതിനെ പിടിച്ചു. പട്ടണത്തിനകത്ത് ഉറപ്പുള്ള ഒരു ഗോപുരമുണ്ടായിരുന്നു. അവിടേക്ക് സകല പുരുഷന്മാരും സ്ത്രീകളും പട്ടണത്തിലുള്ളവരൊക്കെയും ഓടിക്കടന്ന് വാതിലടച്ച് ഗോപുരത്തിന്റെ മുകളിൽ കയറി. അഭിമേലേക്ക് ഗോപുരത്തിനരികെ എത്തി അതിനെ ആക്രമിച്ചു. അതിനെ തീ കൊടുത്തു. ചുട്ടുകളയേണ്ടതിന് ഗോപുരവാതിലിനടുത്ത് ചെന്നു. അപ്പോൾ ഒരു സ്ത്രീ തിരികല്ലിന്റെ പിള്ള അഭിമേലേക്കിന്റെ തലയിലിട്ട് അവന്റെ തലയോട് തകർത്തു കളഞ്ഞു. ഉടനെ അവൻ തന്റെ ആയുധവാഹകനായ ഭാര്യക്കാരനെ വിളിച്ച് ഒരു സ്ത്രീ എന്നെ കൊന്നുവെന്ന് പറയാതിരിക്കേണ്ടതിന് നിന്റെ വാൾ ഊരി എന്നെ കൊല്ലുക എന്ന് അവനോട് പറഞ്ഞു. അവന്റെ ഭാര്യക്കാരൻ അവനെ കുത്തി. അങ്ങനെ അവൻ മരിച്ചു. അഭിമേലേക്ക് മരിച്ചുപോയി എന്ന് കണ്ടപ്പോൾ ഇസ്രായേലിയർ താന്താങ്ങളുടെ സ്ഥലത്തേക്ക് മടങ്ങിപ്പോയി. അഭിമേലേക്ക് തന്റെ 70 സഹോദരന്മാരെ കൊന്നതിനാൽ തന്റെ അപ്പനോട് ചെയ്തിട്ടുള്ള പാതകത്തിന് ദൈവം ഇങ്ങനെ പകരം ചെയ്തു. ശേഖ നിവാസികളുടെ സകല പാതകങ്ങളും ദൈവം അവരുടെ തലമേൽ വരുത്തി. അങ്ങനെ യെരുബ്ബാലിന്റെ മകനായ ശാഖം അവരുടെ മേൽ വന്നു.
ഓക്കെ ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ വായിച്ച ഭാഗം ഇതാണ്. നമുക്ക് വായിച്ച പദം മനസ്സിലായി. അഭിമേലേക്ക് എല്ലാ ചില ആളുകളെ ദൈവം ഉയർത്തിക്കൊണ്ട് വരും. ഉയർത്തിക്കൊണ്ട് വന്നിട്ടാണ് ഏറ്റവും വലിയ, അതായത് തിന്മ ചെയ്യുന്ന ചില ആൾക്കാർ നമ്മുടെ ലൈഫിൽ നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ഈ തിന്മ ചെയ്യുന്ന ചില ആൾക്കാർക്ക് ഉയർച്ച ഉണ്ടാകും. ഉയർച്ച ഉണ്ടാകുമ്പോൾ നന്മ ചെയ്യുന്ന ചില ആളുകളൊക്കെ അതിശയത്തോട് നോക്കാറുണ്ട്. അയ്യോ, ഞാൻ ഇത്ര നന്മയൊക്കെ ചെയ്തിട്ട് ഇവന്റെ ഇവൻ മുഴുവൻ തിന്മ ചെയ്യുന്നു, പക്ഷെ ഇവന് ഒരുപാട് ഉയർച്ച വരുന്നു. കാരണം അത് തന്നെയാണ് ഇവിടെ കാണുന്നത്. തനിക്ക് ചുറ്റുപാട് നിൽക്കുന്ന ഇത്രയും ദുഷ്ടത ചെയ്തിട്ടും തനിക്ക് ചുറ്റുപാടുള്ള ആളുകളെ കീഴ്പ്പെടുത്തുന്ന ഒരു നായകനായിട്ടാണ് ഈ അഭിമേലേക്കോട് അവർ പ്രത്യക്ഷപ്പെടുന്നത് അല്ലെ. അപ്പം അങ്ങനെ അത് നമ്മുടെയൊക്കെ ലൈഫിൽ നമ്മൾ കാണുന്നതാണ്. 73 സങ്കീർത്തനമൊക്കെ വായിക്കുമ്പോൾ ഇങ്ങനെയുള്ള ആശയങ്ങൾ ഒരുപാടുണ്ട്. കാരണം ശത്രു ഇങ്ങനെ ഉയരുന്നതും അവരുടെ ലൈഫ് ഇങ്ങനെയൊക്കെ ഞാൻ വിശദീകരിക്കുന്ന കാര്യം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. നല്ല വായിച്ചു നോക്കിയാൽ മതി. ഇതേ ഇത്രയും അർത്ഥമാണ് കാണുന്നത്. ഞാൻ എന്റെ കരങ്ങളെ നിഷ്കളങ്കതയിൽ നിർമ്മതയിൽ കഴിയുന്ന അർത്ഥം മാത്രമേ എന്ന് പറഞ്ഞുകൊണ്ട് ഭക്തനായ മനുഷ്യന്റെ വിലാപമാണ്. പക്ഷെ അവസാന ഭാഗത്ത് ഒരു തിരിച്ചറിയാത്തുണ്ടാകുന്നുണ്ട്. അത് വിചാരിക്കുന്നതല്ല, അതിനപ്പുറമായി ദൈവം തന്നെ നടത്തുന്നു. മറ്റവന്റെ ഉയർച്ച എന്ന് പറയുന്ന ഒരു ഉറക്കം പോലെ എന്നാണ് പറയുന്നത്, ഒരു സ്വപ്നം പോലെ, ഉറക്കത്തിൽ സ്വപ്നം പോലെ അവന്റെ വലിയൊരു പുറത്തറന്ന് നിൽക്കുന്നത് ഈ സമയത്ത് വീഴാവുന്ന എന്നാണ് സങ്കീർത്തത്തിൽ പറയുന്നത്. എന്ന് പറയുന്നത് പോലെ തന്നെ അതേ സംഭവമാണ് ഇവിടെ നടക്കുന്നത്. ചിന്ന ചെടികൾ മനുഷ്യനെ ഒരുപാട് ഉയർച്ചുണ്ടാകും, ശത്രുക്കൾക്ക് നശിപ്പിക്കുന്നുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ പതനം എന്ന് പറയുന്നത് വളരെ ദയനീയമാണ്. ഞാൻ ആദ്യം ഓർപ്പിച്ചതുപോലെ ഒരു രാജാവിനെ സംബന്ധിച്ചിടത്തോളം ഒരു വേറൊരു രാജാവ് യുദ്ധം ചെയ്ത് യുദ്ധം എന്തുവാ കുരുക്ഷേത്ര അയ്യോ ഇതിന്റെ യുദ്ധഭൂമി വെച്ച് തന്നെ മരണപ്പെടുക എന്ന് പറയുന്നത് ഒരു അഭിമാനമാണ്. ഒരു യുദ്ധത്തിൽ മരണപ്പെടുക എന്ന് പറയുന്നത് ഒരു അഭിമാനമാണ്, അല്ലെങ്കിൽ ശത്രു രാജാക്കന്മാരുടെ അതിനൊരു കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇവരെന്താ സംഭവിക്കുന്നത്, ഈ രാജ്യങ്ങളെ ഒക്കെ പൊതിച്ചതിന് ചുമതലക്കാരെ ഒക്കെ ഇല്ലാതാക്കിയതിനു ശേഷം വെറും ഒരു സ്ത്രീ ഇദ്ദേഹത്തിന്റെ തലയ്ക്ക് അടിച്ചു കൊല്ലുകയാണ്. അത്ര നിസ്സാരമായ നീചമായ മരണമാണ്. അവരെ സംബന്ധിച്ചുള്ള വളരെ നീചമായ മരണമായിട്ടാ. പക്ഷെ നമുക്കുള്ളതായിട്ട് തോന്നുന്നില്ലെങ്കിലും രാജാക്കന്മാരെ സംബന്ധിച്ചുള്ള അവരുടെ നോക്കു നോക്കിയ അദ്ദേഹം ഉയർ രാജാക്കന്മാരെന്നതിനേക്കാൾ അപ്പുറമായി അദ്ദേഹം ഒരു ന്യായാധിപനാണ്, അല്ലെങ്കിൽ ഉയർന്ന ഒരു സ്ഥാനത്ത് വന്നവനാണ് അദ്ദേഹത്തിന്റെ പത്ര കഴിവ്. പക്ഷെ അപ്പൊ അദ്ദേഹത്തിന് വലിയൊരു സ്ഥാനമാണ് ഉണ്ടാകേണ്ടത്, അദ്ദേഹം പ്രതീക്ഷിച്ചതാ. പക്ഷെ സംഭവിക്കുന്നത് ഏറ്റവും നീചമായ ഒരു സ്ത്രീ തലക്കടിച്ച് നിസ്സാരയായ സ്ത്രീ, അതും ആയിരം കൊണ്ട് വരും ആളും കൊണ്ട് ആരെങ്കിലും കുഴപ്പമില്ലായിരുന്നു. അവിടെ പറയുന്ന എന്താ പറയുന്നത്, തിരികലിന്റെ പിള്ള അല്ലേ ഒരു സ്ത്രീയെ. ചിലപ്പോൾ ഒരു ചോദ്യം വന്നേക്കാമായിരിക്കാം, അഭിമേലേക്കിനെ എന്ത് ഉപയോഗിച്ചാണ് സ്ത്രീ വന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിരികലിന്റെ പിള്ള, അതിന്റെ പിടി എന്നായിരിക്കും പിള്ള ഉദ്ദേശിക്കുന്നത് അല്ലെ, എനിക്ക് മനസ്സിലായില്ല. പിള്ള എന്നത് അതായിരിക്കും ഉദ്ദേശിക്കുന്നത്, തിരികല്ലിന്റെ പിടി വെച്ചതായിരിക്കാം. അത് വെച്ച് അഭിമേലേക്കിന്റെ തലയിൽ അടിച്ച് അവരെ തലയോട് തകർത്ത് കളഞ്ഞു. അപ്പം അത്ര അത് വലിയ തവാക്കലാണ്. അതുകൊണ്ടാണ് പറയുന്നത് ഉടനെ അവൻ തന്റെ ആയുധവാഹകനായ ബാല്യക്കാരനെ വിളിച്ചു, ഒരു സ്ത്രീ എന്നെ കൊന്നു എന്ന് പറയാതിരിക്കേണ്ടതിന് നിന്റെ വാളൂരി എന്നെ കൊല്ലുകയെന്ന് അവനോട് പറഞ്ഞു. ആളമായ നിരാശയോട് പറഞ്ഞതാണ്, ഒരു സ്ത്രീയുടെ പോലെ മരണപ്പെട്ടു. പക്ഷെ അതെത്ര മറച്ചു വെച്ചെന്ന് പറഞ്ഞാലും ആ പേര് സ്ത്രീ അടിച്ചു കൊന്നു എന്നുള്ളതേ അവിടെ നിലനിൽക്കത്തുള്ളൂ. അപ്പം നമ്മള് എത്രമാത്രം ഇങ്ങനെ രക്ഷപ്പെടാൻ ശ്രമിച്ചാലും നമുക്ക് വന്ന പേരുകൾ അങ്ങനെ തന്നെ ദോഷം വന്ന പേരുകൾ അങ്ങനെ തന്നെ നിൽക്കും. അത് മായ്ക്കാൻ ശ്രമിച്ചാലും ആരും ഉപയോഗിക്കില്ല. അതിന് ഉദാഹരണമായത് അപ്പം അദ്ദേഹം അതിന്റെ എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളത് വ്യക്തമായിട്ട് അവിടെ പറയുന്നുണ്ട്. അഭിമേലേക്ക് തന്റെ 70 സഹോദരന്മാരെ കൊണ്ടുവന്നാൽ ദൈവം തന്റെ അപ്പനോട് ചെയ്തിട്ടുള്ള പാതകത്തിന് ദൈവം ഇങ്ങനെ പകരം ചെയ്തു. ദൈവം ഇങ്ങനെ പകരം ചെയ്തു. ഏകനിവാസികളുടെ സകല പാതകങ്ങളും ദൈവം അവരുടെ മേലും വരുത്തി. അങ്ങനെ എരുപാലിന്റെ മകനായ യോഹാനന്റെ ശാപം വളരെ ഇത് വലിയൊരു ശാപത്തിന്റെ ഒരു പ്രതിഫലനം കൂടാ അല്ലെ. ഗിരിസി മലയുടെ മുകളിൽ വെച്ച് യോഹാനന്റെ ശാപം അവരുടെ മേൽ വന്നു. ആ ശാപത്തിന്റെ പ്രതിഫലനമാണ് ഇവിടെ നമ്മൾ സംഭവിക്കുന്നത്. നമ്മൾ വളരെ ചിന്തിക്കേണ്ട, ധ്യാനാത്മകമായി ചിന്തിക്കേണ്ട ഒരു വ്യക്തിയുടെ ജീവിതമാണ് ഈ അഭിമേലേക്കിന്റെ ലൈഫ് എന്ന് പറയുന്നത്. ദുഷ്ടവാപ്രം ചെയ്ത് ജീവിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് അവിടെ പറയപ്പെടുന്നത്. ദുഷ്ടവാപ്രം ചെയ്തപ്പോഴ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വന്നതെല്ലാം നാശമാണ്. ദൈവം തന്നെ നേരിട്ട് അവനെ കൊല്ലുന്ന ഒരു തലങ്ങളിലേക്ക് ആക്കി എന്നുള്ള ഒരു അർത്ഥമാണ് ഇവിടെ നമുക്ക് നൽകുന്നത്. ഇനിയുള്ളത് 10-ാം അധ്യായമാണ്. 10-ാം അധ്യായത്തില് ഞാൻ പെട്ടെന്ന് തന്നെ പറഞ്ഞു പോകാം. അതിന്റെ വലിയ കാര്യങ്ങളൊന്നുമില്ല, ചെറിയൊരു അധ്യായമാണ്. വലിയ കാര്യങ്ങളൊന്നുമില്ലാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകാം. അതിന്റെ രണ്ട് രാജാക്കന്മാരെ പറ്റിയാണ് അവിടെ പ്രധാനമായിട്ട് പറയുന്നത്. രണ്ട് രാജാക്കന്മാരല്ല, ന്യായാധിപന്മാർ. ആ ന്യായാധിപന്മാരുടെ പേര്, ഒരാളുടെ പേര് തോല എന്നും മറ്റേയാളുടെ പേര് യായിർ എന്നും രണ്ട് ന്യായാധിപന്മാരാണ്. നമുക്ക് ഒന്ന് വായിച്ചു പോരെ, കുഴപ്പമില്ലല്ലോ. അല്ല ഒന്ന് വായിച്ചേ, 10-ാം അധ്യായത്തിന്റെ ആദ്യ ഭാഗം വായിച്ചേ.
അഭിമേലെക്കിന്റെ ശേഷം ദോദോവിന്റെ മകനായ പൂവാവിന്റെ മകൻ തോല എന്ന ഇസാക്കാർ ഗോത്രക്കാരൻ ഇസ്രായേലിനെ രക്ഷിപ്പാൻ എഴുന്നേറ്റു. എഫ്രയീം നാട്ടിലെ ശമീരിലായിരുന്നു അവൻ പാർത്തത്. അവൻ ഇസ്രായേലിന് 23 സംവത്സരം ന്യായാധിപനായിരുന്ന ശേഷം മരിച്ചു. ശാരീമിൽ അവനെ അടക്കം ചെയ്തു.
അത്രയും കാര്യങ്ങളുള്ള അതിനെ പറ്റി പറയുന്നത് ഈ പറയുന്നുണ്ട്. ഒരുപക്ഷെ അദ്ദേഹത്തെ പറ്റി 23 സംവത്സരം അദ്ദേഹം അവിടെ ന്യായം വിധിച്ചു എന്നാണ് പറയുന്നത്. 23 സംവത്സരം തീർച്ചയായിട്ടും ഒരു കുറഞ്ഞ കാലഘട്ടമല്ല, ഒരു വലിയ കാലഘട്ടമാണ്. നമ്മൾ അഭിമേലേക്കിനെ പറ്റി പറയുന്നത് അദ്ദേഹം ഇത്രമാത്രം ഈ ഒരധ്യായം മുഴുവൻ അഭിമേലേക്കിനെ പറ്റി പറയുന്നുണ്ടെങ്കിൽ തന്നെയും അദ്ദേഹം കേൾക്കുന്നില്ലേ, അഭിമേലേക്കിനെ പറ്റി ഒരധ്യായം മുഴുവൻ പറഞ്ഞിട്ടും അദ്ദേഹം 3 സംവത്സരമേ ജീവിച്ചിട്ടുള്ളൂ. ഏ സമയത്ത് ഈ പൂവാറിന്റെ മകൻ തോള എന്ന് പറയുന്ന ആള് അദ്ദേഹത്തെ പറ്റി ഒരു 2 വാക്യങ്ങളേ ഉള്ളൂ. പക്ഷേ അദ്ദേഹം 23 സംവത്സരം ന്യായാധിപനായിട്ടിരുന്ന ഒരു മനുഷ്യനാണ്. അപ്പൊ ഞാൻ പറഞ്ഞു എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചെറിയ ഒരു വിശദാംശങ്ങളേ ഉള്ളെങ്കിലും ഉള്ള കാലഘട്ടം വലിയൊരു ദീർഘകാലമായ കാലഘട്ടം ദൈവസന്നിധിയിൽ അദ്ദേഹം പ്രവർത്തിച്ചു. ദോഷമായിട്ടൊന്നും അദ്ദേഹത്തെ പറ്റി പറയാനില്ലായിരിക്കാം. മറ്റു ഒരു ഭാഗത്തും അദ്ദേഹത്തെ പറ്റി ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. അപ്പം ഒരു കുഴപ്പമില്ലാത്തൊരു വ്യക്തിയായിട്ടായിരിക്കാം അദ്ദേഹത്തെ പറ്റി പറയുന്നത്. കോല എന്ന് പറയുന്ന ആളെ ന്യായാധിപനെ പറ്റി വലിയ വിശദാംശങ്ങളൊന്നും കിട്ടിയിട്ടില്ല, ഇത്രേ ഭാഗമേ ഉള്ളൂ. ഇവിടെ നമ്മൾ ചോദ്യം വരുന്നത് അഭിമേലേക്കിന്റെ ശേഷം വന്ന ന്യായാധിപനാര് എന്ന ചോദ്യത്തിന് ദോദോവിന്റെ മകനായ പൂവാവിന്റെ മകൻ തോല എഴുതിയാ മതി, തോല എന്നൊരു വാക്ക് എഴുതിയാ മതി. അഭിമേലേക്കിന്റെ ശേഷം രാജാവായിട്ട് വന്നത് തോല. തോലായുടെ പിതാവിന്റെ പേര് പൂവാവിന്റെ മകൻ. ഈ പേരൊക്കെ എഴുതിയിട്ടാണ് പിള്ളേരെ കൊണ്ടാകുമ്പോൾ വിട്ട എളുപ്പമുണ്ട് പറയാം പൂവ എന്നൊക്കെ പറയാൻ പറ്റും. തോല പൂവ അപ്പം തോല അദ്ദേഹം ഏത് ഗോത്രക്കാരനായിരുന്നു? തോല ഏത് ഗോത്രത്തിൽ പറഞ്ഞവനായിരുന്നു? ഇസാഖാർ ഗോത്രത്തിൽ പറഞ്ഞ ആളാണ് തോല. ഇസ്രായേലിനെ രക്ഷി പറഞ്ഞ എഴുന്നേറ്റു. എഫ്രയീം നാട്ടിലെ ശാരീമിലായിരുന്നു അവൻ പാർത്തത്. അദ്ദേഹം എന്താ തോല പാർത്ത സ്ഥലം, ഏത് സ്ഥലത്താണ് തോല പാർത്തിരുന്നത്? ശാരീം എന്ന് പറയുന്ന സ്ഥലത്ത്, എഫ്രയീം നാട്ടിലെ ശാരീം ശാരീം എന്ന സ്ഥലത്തായിരുന്നു അദ്ദേഹം താമസിച്ചിരുന്നത്. എത്ര വർഷം തോല ഇസ്രായേലിനെ ന്യായപാലനം ചെയ്തു? 23 സംവത്സരം. ഇത് വാസ്തവത്തില് ഈ മധ്യ പാലസ്തീനോടടുത്ത ഒരു സ്ഥലമാണ് ഈ തോല ഈ പറയുന്ന സ്ഥലം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഈ എഫ്രായീം എന്ന് പറയുന്ന സ്ഥലത്തിന് ഒരുപാട് പ്രത്യേകതയുണ്ട് കേട്ടോ. ഇസോക്ക ഈ ശാരീം എന്ന് പറയുന്ന സ്ഥലത്ത് എഫ്രയീം നാട്ടിലെ ഒരു സ്ഥലമാണ് എഫ്രായീം. എഫ്രയീം നാട്ടിലെ ഒരു ചെറിയ സ്ഥലമാണ് ശാരീം എന്ന് പറയുന്നത്. അപ്പൊ എഫ്രയീം നാടെന്ന് പറയുന്നത് വളരെ പ്രസിദ്ധമായ എഫ്രയീം മനസ്സേ എന്ന് പറയുന്നത് യോസേഫിന്റെ പുത്രന്മാരുടെ പേരാണ്. അതിന്റെ അവര് ഒന്നിച്ചാമസിക്കുന്നവരായിരിക്കും. യോശുവ 17:15 ഈ എഫ്രയീം മലനാടിനെ പറ്റി പറയുന്നുണ്ട്. യോശുവ 17:15 അതുപോലെ തന്നെ യോസഫിന്റെ മക്കൾ യോശുവയോട് പതിനഞ്ച് പറയുന്ന കാര്യം ഇതാണ്, ഈ യോസഫിന്റെ മക്കൾ യോശുവയോട് ആവശ്യപ്പെടുന്നതാണ്, ഞങ്ങൾക്ക് എഫായും മല മുകൾ മാത്രമേ തന്നിട്ടുള്ളൂ, ഞങ്ങൾക്ക് അത് മാത്രം പോരാ, കുറെ കൂടെ ഫലം വേണം ആവശ്യപ്പെടുന്ന ഒരു ഭാഗം അവിടെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ എഫായികളിൽ ഒരു പ്രത്യേകതയുണ്ട്. ന്യായകുമാർ ഉസ്തകൻ രണ്ടാം അധ്യായത്തിൽ ഒമ്പതാം വാക്യത്തിൽ പറഞ്ഞത് യോശുവയെ അടക്കം ചെയ്ത സ്ഥലമായി എഫായി. എഫായി എന്ന് പറയുന്നത് യോശുവയെ അടക്കം ചെയ്ത ഒരു സ്ഥലമായിട്ട് ന്യായകുമാർ ഉസ്തകൻ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ന്യായാധിപന്മാരുടെ പുസ്തകം തന്നെ നാലാം അധ്യായം അഞ്ചാം വാക്യത്തിൽ ദബോറ പാർത്തിരുന്ന സ്ഥലമാണ് എഫായി എന്ന് പറയുന്നത്. ദബോറയുമായിട്ട് വളരെ ബന്ധപ്പെട്ടിട്ടുള്ള ദബോറ, കാരണം ഇത്രയും ന്യായപാലനം ചെയ്ത വളരെ ധീരയായ ഒരു സ്ത്രീയാണ് ദബോറ എന്ന് പറയുന്ന സ്ത്രീ, അവർ പാർത്തിരുന്ന സ്ഥലമായിട്ടാണ് എഫായി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ന്യായാധിപന്മാരുടെ പുസ്തകം തന്നെ ഏഴാം അധ്യായത്തിൽ ഇരുപത്തിനാലാം വാക്യം, ഏഴിന്റെ ഇരുപത്തിനാലില് വിഗതയോൻ തന്നെ ദൂതന്മാരെ അയച്ച് മിദ്യാനെ പിന്തുടരുകയും അവിടെയുള്ള വെള്ളവും എല്ലാം കൈവശമാക്കുകയും ചെയ്ത, വെള്ളവും യോർദാൻ എല്ലാം കൈവശമാക്കിയ ഒരു ചരിത്രം പറയുന്നുണ്ട്. ദൂതന്മാരെ അയച്ച് യോർദാനും അല്ലെങ്കിൽ അതിന്റെ പരിസരത്തിലുള്ള ജലം മുഴുവനും കൈവശമാക്കിയതായിട്ട് പറയുന്നുണ്ട്. അതും എഫ്രായീമിന്റെ ഈ സ്ഥലത്ത് വെച്ചാണ്. ഇത്രയേ ഉള്ളൂ ഇതിനെപ്പറ്റി പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഹോലാ എന്ന് പറയുന്ന ആളെ പറ്റി. പിന്നെ പറയുന്ന സംഗതി യാഹീർ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ പറ്റിയാ മൂന്നാം വാക്യം വായിച്ച്,
അവന്റെ ശേഷം ഗിലയാദിനായ യാഹീർ എഴുന്നേറ്റ ഇസ്രായേലിന് 22 വർഷം മത്സരം ന്യായാധിപനായിരുന്നു. അവന് 30 കഴുതപ്പുറത്ത് കയറി ഓടിക്കുന്ന 30 പുത്രന്മാരുണ്ടായിരുന്നു. അവർക്ക് 30 ഊരുകളും ഉണ്ടായിരുന്നു. അവർക്ക് ഇന്ന് വരെയും ഹവോത് യാഹീർ എന്ന് പേർ പറയുന്നു. അവ ഗിലയാദ് ദേശത്താകുന്നു. യാഹീർ മരിച്ച് കാമോനിൽ അവനെ അടക്കം ചെയ്തു.
അപ്പം തോലാരിക്ക് ശേഷം വന്ന ന്യായാധിപനാണ് എന്ന് ചോദിക്കുമ്പോൾ യാഹീർ എന്നാണ് ഉത്തരം. യാഹീർ ഏത് രാജ്യക്കാരനായിരുന്നു, അല്ലെങ്കിൽ ഏത് പട്ടണക്കാരനായിരുന്നു? ഗിലയാദ്യനായ ഗിലയാദിൽ നിന്നും വന്ന ആളാണ് യാഹീർ. ഗിലയാദിൽ നിന്നും വന്ന വ്യക്തിയാണ് യാഹീർ. ഇദ്ദേഹം എത്ര വർഷം ഇസ്രായേൽ ന്യായപാലനം ചെയ്തു? 22 സംവത്സരം ന്യായാധിപനായിരുന്നു. എത്ര പുത്രന്മാരുണ്ടായിരുന്നു? 30 പുത്രന്മാരുണ്ടായിരുന്നു. ഞാൻ ഇത് ഇത്രയും സ്പീഡ് പറഞ്ഞാൽ എളുപ്പം എളുപ്പമല്ല, അതിൻ്റെ അകത്ത് തന്നെ ഉള്ളൂ. അടിവരെ ഇട്ട് പിന്നെ എഴുതിയാലും മതി, എളുപ്പമുള്ള പ്രശ്നത്തിൽ കൊടുക്കാവുന്നത്. അവർക്ക് ഈ 30 ഊരികൾ ഉദ്ദേശിക്കുന്നത് പിന്നെ അവരെ ഊരി പോരുക എന്ന് പറഞ്ഞതല്ല, ചെറിയ ചെറിയ പട്ടണങ്ങളൊക്കെ പറയുന്നത് പോലെ, അല്ലെങ്കിൽ പട്ടണങ്ങളെക്കാൾ ഇച്ചിരി താഴെയുള്ള സ്ഥലമായിട്ടാണ് പറയുന്നത്. അത് 30 ഊരികൾ അവർക്കുണ്ടായിരുന്നു. അവർക്ക് ഇന്ന് വരെയും ഹവോത്തി യാഹീർ എന്ന് പേര് പറയുന്നു. അവർ ഗിലയാദേശത്താകുന്നു. യാഹീർ മരിച്ച് കാമോനിൽ അവനെ അടക്കം ചെയ്തു. യാഹീറിനെ അടക്കം ചെയ്ത സ്ഥലം കാമോൻ, യാഹീറിനെ അടക്കം ചെയ്ത സ്ഥലം കാമോൻ. വാസ്തവത്തിൽ അത്രയും കാര്യങ്ങളേ ഉള്ളൂ ഈ 10-ാം അധ്യായത്തിൽ നമുക്ക് വിശദീകരിക്കാനുള്ള. പിന്നീട് പറയുന്നത് 6-ാം വാക്യം മുതൽ പറയുമ്പോൾ ഒരു വിശദമായ പഠനം അല്ലെങ്കിൽ തന്നെയും ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് പെട്ടെന്ന് വായിച്ചു തീർച്ചയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാവും. വായിച്ചപ്പെട്ടു 6-ാം വാക്യം ഒരു വായിച്ചു, ഇസ്രായേൽ മക്കൾ പിന്നെയും
യഹോവയ്ക്ക് അനിഷ്ടമായുള്ളവ ചെയ്തു. ബാൽ വിഗ്രഹത്തെയും അസ്തോത്തിൽ പ്രതിഷ്ഠകളെയും അരാമ്യ ദേവന്മാരെയും സീദോന്യ ദേവന്മാരെയും മോവാബി ദേവന്മാരെയും അമ്മ്യോന്യ ദേവന്മാരെയും ഫെലിസ്ത്യ ദേവന്മാരെയും സേവിച്ചു. യഹോവയെ സേവിക്കാതെ അവനെ ഉപേക്ഷിച്ചു. അപ്പോൾ യഹോവയുടെ കോപം ഇസ്രായേലിന്റെ നേരെ ജ്വലിച്ചു. അവൻ അവരെ ഫെലിസ്ത്യരുടെ കയ്യിലും അമ്മോന്യരുടെ കയ്യിലും ഏൽപ്പിച്ചു. അവൻ അന്ന് മുതൽ 18 സംവത്സരത്തോളം ഇസ്രായേൽ മക്കളെ യോർദാനക്കരെ ഗിലയാദ് എന്ന അമോന്യരുടെ ദേശത്തുള്ള എല്ലാ ഇസ്രായേൽ മക്കളെയും തന്നെ ഉപദ്രവിച്ചു ഞെരുക്കി. അമോന്യർ യഹൂദരോടും ബെന്യാമിനോടും എഫ്രയീം ഗൃഹത്തോടും യുദ്ധം ചെയ്യുവാൻ യോർദാൻ കടന്നു. അതുകൊണ്ട് ഇസ്രായേൽ വളരെ കഷ്ടത്തിൽ ആയി.
ഇസ്രായേൽ ഇത് പിന്നീടുള്ള ചരിത്രത്തിൽ ദയനീയമായ ഒരു പരാജയമാണ്. കാരണം അബിമേലേഖിന്റെ കാലശേഷം സോനാ വന്നു, സോനാ നല്ല രീതിയിൽ നടത്തി, യാഹീർ വന്നു. അദ്ദേഹം ഇതൊക്കെ ഈ ഇവരൊന്നും അടുപ്പിച്ചടുപ്പിച്ചല്ല, ഈ അബിമേലേഖ് വന്ന് കുറെ വർഷങ്ങൾക്ക് ശേഷമായി സോനാ വരുന്നു. സോനാ വന്നപ്പോഴത്തെ ആരുമൊന്നും ഇല്ലായിരുന്നു, ഇതിൽ കുഴപ്പമില്ലാതെ നടന്നു. അതിനുശേഷം കുറെ കഴിഞ്ഞിട്ടാണ് ഈ യാഹീർ വരുന്നത്. യാഹീർ വന്നതിന് ശേഷമുള്ള ഒരു കാലഘട്ടം ഇസ്രായേൽ ജനങ്ങൾ നാശത്തിനോട്ടോട്ട് പോക്കായിരുന്നു. അവര് വിഗ്രഹാരാധിക്കുകയും ദൈവത്തെ അറിയാതെയും ദൈവത്തെ സേവിക്കാതെ അവർ ജീവിച്ചു. അപ്പൊ എന്താ സംഭവിച്ചത്? ദൈവത്തെ അറിയാതെ വന്നപ്പോ ദൈവം അവരെ ഉപേക്ഷിച്ചതായിട്ടാണ് കാണുന്നത്. ദൈവം ഉപേക്ഷിച്ചാൽ എന്താ സംഭവിക്കുന്നത്? ഇവിടെ പറയുന്നുണ്ട് ഇസ്രായേൽ ജനങ്ങളെ അന്യ രാജ്യക്കാർ വന്നു അല്ലെ അന്യ മതത്തിലുള്ളവർ വന്ന് കീഴ്പ്പെടുത്തി അതുപോലെ കൊണ്ടുപോയി പീഡിപ്പിക്കുകയും ഞെടുക്കുകയും ചെയ്തു. ഇത് രാജ്യം എന്ന കാര്യം നമ്മുടെ ജീവിതത്തിലോ, നമ്മുടെ ജീവിതത്തിൽ ദൈവം ഇല്ലാതെ പോയി കഴിഞ്ഞാൽ സംഭവിക്കുന്നത് വിശ്വാസം വന്ന് നമ്മളെ ഞെരുക്കുക ചെയ്യുന്നത്. നമ്മുടെ വീട്ടുകാരോ ബന്ധുക്കളൊന്നും അല്ലെ ശത്രുരാജ്യങ്ങളൊന്നും അല്ല നമ്മളെ ഞെരുക്കുന്നത്. നമ്മളെ ഞെരുക്കുന്നത് പിശാചു ഒന്ന് ഞെരുക്കും. പിശാചിന്റെ സ്വഭാവം കൊണ്ടും പിശാചിന്റെ പ്രവർത്തനം കൊണ്ടും അല്ലെങ്കിൽ അതുമൂലം ഉണ്ടാകുന്ന ദുസ്സഹജമായ സാഹചര്യങ്ങളുടെ കൊണ്ട് നമ്മൾ ഞെരുങ്ങി അമർന്നു പോകുന്ന ഒരവസ്ഥയാണ്. ദൈവത്തെ അറിയാതെ ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന, നമ്മളെപ്പോഴും ദൈവത്തെ അറിയാതെ പോകുന്ന എപ്പോഴാണ് ജീവിതത്തിൽ ഒരുപാട് സുഖ സൗകര്യങ്ങളും ഒരുപാടൊക്കെ ഉണ്ടാകുമ്പോഴാണ് പലപ്പോഴും, അല്ലെങ്കിൽ ഞാൻ വലിയ മിടുക്കനാണോ വലിയ കഴിവുള്ളവനാണെന്നൊക്കെ പലപ്പോഴും നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ അഹങ്കാരം വർദ്ധിക്കുമ്പോഴാണ് പലപ്പോഴും ദൈവം നമ്മളിൽ നിന്ന് മാറ്റപ്പെടുന്നത്. അഹങ്കരിക്കുന്ന ഹൃദയത്തിൽ ഒരിക്കലും ദൈവം ഉണ്ടാവത്തില്ല. ഇസ്രായേൽ ജനങ്ങളുടെ കഷ്ടതയുടെ കാലഘട്ടത്തിൽ ദൈവം കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ മാറി അവർ മിടുക്കനായപ്പോഴ് അവർ ദൈവത്തെ ഉപേക്ഷിച്ചു. ദൈവത്തെ ഉപേക്ഷിച്ച് കഴിഞ്ഞപ്പോഴ് ഞാൻ ഇങ്ങനെ പലപ്പോഴും ചിന്തിക്കുന്നുണ്ട്, ഈ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ഈ അമേരിക്കയിൽ വന്ന പല ആളുകളുമുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ആളുകളൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ട് നമ്മുടെ സഭയിലും പള്ളികളിലും മെഴുകുതിരി കത്തിച്ചും വരവെടുത്തിന് മേലെ മധ്യസ്ഥതയും മാതാവിന്റെ മധ്യസ്ഥതയൊക്കെ അർപ്പിച്ച് ഒത്തിരി കഷ്ടപ്പെട്ട് ഈ രാജ്യത്ത് വന്ന് സുഖമായിട്ട് ജീവിച്ചു. ഇവിടെ വന്ന് കുറെ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ഏറ്റവും വലിയ നമ്മുടെ സഭയെന്ന് പറയുന്നത് നമ്മൾ വളരെ ബന്ധമുള്ള ഒരു സംഗതിയാണ്. പക്ഷെ ഇവിടെ വന്ന് ചില ബിസിനസ്സുകാരെ പോലെ ചില പാസ്റ്റർമാരൊക്കെ വന്ന് അവർക്ക് കച്ചവടവും അവരുടെ ജനങ്ങളും ശരിയായ മനസ്സിലാക്കിക്കൊണ്ട് ബോധ്യത്തോടുകൂടെ തന്നെ പറയുന്നത് അവര് വന്ന് അവരുടെ കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് പറഞ്ഞ് അതാണ് വിശ്വാസം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ പല സ്ത്രീകളും വളരെ ദുഃഖകരമായിട്ട് പറയാറ് പല സ്ത്രീകളും ഈ പാസ്റ്റർമാരുടെ പിന്നാലെ പോയി. അപ്പൊ നമ്മൾ ചോദിക്കും അവരും ദൈവം വലിയ ഏറ്റവും എന്നൊക്കെ പറയാം. പക്ഷെ നമുക്ക് ഒരു ശ്രേഷ്ഠമായ പാരമ്പര്യമുണ്ട്. അങ്ങനെ ഏറ്റവും അത് പറഞ്ഞ നാളെ ഓരോ വ്യക്തികളും വന്നൊരു കുപ്പായ വെച്ചിട്ടുണ്ട്, ഞാൻ പിന്നെ പുതിയൊരു സഭ ഉണ്ടാക്കുക, ഞാൻ പുതിയ പാസ്റ്റാണെന്നൊക്കെ അങ്ങനെ എല്ലാ മനുഷ്യരും അപ്പൊ എന്തുമാത്രം സഭകള് എന്തുമാത്രം ആത്മീയ നേതാക്കന്മാരെ വരുന്നത്, ഇതിനൊന്നും ആത്മീയതയുള്ളത് ഓരോ വ്യക്തികളും ഇങ്ങനെ രൂപപ്പെട്ട് വന്ന് വന്ന് ഞങ്ങളെല്ലാം അങ്ങ് പ്രസംഗരും ഞങ്ങളെല്ലാം അങ്ങ് ഭക്തരും ഞങ്ങളെല്ലാം അങ്ങ് സുശ്രൂഷകരുമാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ഇതൊരു കച്ചവട പല സ്ഥലങ്ങളോടാണ് നിൽക്കുന്നത്. ഇതിന്റെയൊക്കെ പ്രശ്നം നമ്മളാണ്. നമുക്കത് അടിസ്ഥാനമുണ്ട്. നമ്മുടെയൊക്കെ മാതാപിതാക്കളും ദൈവമാതാവിന്റെയും അല്ലെങ്കിൽ അതൊക്കെ വിശദമാകേറ്റ മധ്യസ്ഥരെ ദൈവത്തോട് കരഞ്ഞ് പ്രാർത്ഥിച്ച് അവരുടെ ദൈവത്തിലുള്ള അപേക്ഷ എല്ലാം കൂടെ കേട്ട നമ്മളൊക്കെ നല്ല സ്ഥാനത്ത് വന്നു, നല്ല സ്ഥാനത്ത് വന്നു, നല്ല ജോലിയും നല്ല ശമ്പളമൊക്കെ കിട്ടി തന്നപ്പോഴത്തേക്ക് ഈ ദൈവത്തിന്റെ രൂപത്തിൽ ഇങ്ങനെയുള്ള ആൾക്കാർ ഒരുപക്ഷെ ഇങ്ങനെയൊക്കെ പോകുമ്പോൾ നമ്മളൊന്നും തെറ്റുകാരാകുമെന്ന് ഞാൻ വിധിക്കുന്നില്ല. പക്ഷെ നമ്മളെ തെറ്റിച്ചോട്ട് പോകുന്ന ഈ ആളുകൾ തീർച്ചയായിട്ടും ഞാൻ വിശ്വസിക്കുന്നവരും അവർക്കൊരിക്കലും ദൈവികമായ ചിന്തി, കാരണം അവരുടെ മുന്നിൽ ക്രിസ്തുവോ ദൈവമൊന്നുമല്ല. ഈ ദൈവാംശം എന്ന് പറഞ്ഞൊരു സംഗതി ഇല്ലായിരുന്നെങ്കിൽ ഇത്ര സഭ ഇവിടെ വളർത്തില്ലായിരുന്നു, യാതൊരു സംശയവും ഇല്ല. ഇന്ന് ഓരോ വ്യക്തിയും അത് സഭയായിട്ട് മാറില്ല, പുതിയ സഭകളാണ്. എന്നിട്ട് അവരുടെ രീതിയിൽ പഠിപ്പിക്കുന്നത് നമ്മുടെ കുറെ ആൾക്ക് പ്രത്യേകിച്ച് സ്ത്രീകൾ കുറെ അവരുടെ പിന്നാലെ പോകും, പോകുമ്പോഴത്തേക്ക് ഭർത്താക്കന്മാരും പോകും, കുടുംബം മൊത്തം പോകും. ഇത്ര കുടുംബങ്ങൾ ഇത് പള്ളിയിൽ കയറാതെ ഇങ്ങനെ പോകുന്നുണ്ട്. ഇപ്പൊ ഇവിടെ കുറവ് വന്ന കാലുകളൊക്കെ കാര്യം മനസ്സിലാക്കി വരുന്നുണ്ടെന്നുള്ളൊരു സത്യമാണ്. പക്ഷെ ഞാൻ പറഞ്ഞു വന്നത് ഇതൊരു വലിയ നന്ദികേടാണ്, യാതൊരു സംശയവും ഇല്ല. കാരണം നമ്മുടെ മാതാപിതാക്കളൊക്കെ പഠിപ്പിച്ച വിശ്വാസങ്ങളും അവർ കാണിച്ചു തന്ന ജീവിത മാർഗങ്ങളും ഒന്ന് ഓർത്ത് നോക്കി അവരുടെ നന്മയിൽ എന്തുകൊണ്ട് അവർക്ക് പകർന്നു കൊടുക്കാൻ അടുത്ത തലമുറയ്ക്ക്. കുറെ വേദവസ്തുവോ കുറെ വാക്യങ്ങളൊന്നും അല്ല, ഒരു ശ്രേഷ്ഠമായ പാരമ്പര്യങ്ങളുണ്ട്. അത് നമ്മുടെ മാതാപിതാക്കളൊക്കെ നമുക്ക് തന്ന ശ്രേഷ്ഠമായ പാരമ്പര്യം. നമ്മൾ എത്ര വേദവസ്തു വായിച്ചാലും പഠിച്ചാലും ഒന്നും ആ വേദവസ്തുക്കൾ പഠിക്കുന്നത് മനസ്സിലാക്കുന്നതൊക്കെ ആ പാരമ്പര്യത്തിന് ആണത് ചെല്ലാനായിട്ടാണ്. അത് നഷ്ടപ്പെടുത്തി കളഞ്ഞുകൊണ്ട് പുതിയ വിശ്വാസങ്ങൾ പഠിക്കാൻ പോയി കഴിഞ്ഞാൽ എന്തുകൊണ്ട് പുതിയത് പഠിക്കാനേ കാണത്തുള്ളൂ, പഴയതൊന്നും കാണത്തില്ല. ഈ കഴിഞ്ഞ ദിവസം ഒരു അച്ഛൻ പ്രസംഗിച്ചപ്പോൾ ഇങ്ങനെ പറയുകയായിരുന്നു, അടുത്ത സമയത്ത് യേശു ക്രിസ്തുവിന്റെ ഒരു പാഠം ചിത്രേഷന്മാരുടെ പ്രസംഗിച്ച് ഞാൻ കേൾക്കുന്നുണ്ടായി. ജീവിതത്തിൽ ഷർട്ടും ധരിച്ച ഒരു യേശുവിന്റെ ചിത്രം കണ്ടത് എന്ന് പറഞ്ഞാൽ പള്ളിയൊന്നും വേണ്ട, ക്രിസ്തു ഓരോ കാലഘട്ടത്തിനനുസരിച്ച് ഇപ്പോഴത്തെ ജനത ഇപ്പം എനിക്ക് അത് കേട്ടത് എനിക്ക് പേര് തോന്നുന്നു. എനിക്ക് കുറെ കഴിയുമ്പോഴത്തേക്ക് ഈ പിക്ചർ മാറും. നമ്മുടെ കർമ്മമാരെ കണ്ടിട്ടില്ലേ, ഈ നിക്കറിന്റെ താഴെ നിക്കറി കാണിച്ചുകൊണ്ട് ജീവിതത്തിൽ പാർട്ടി കിട്ടുന്നത് അങ്ങനെ ഒരു യേശുവിന്റെ പടം ഇനി ഇറങ്ങി വരും. കാരണം ഓരോ വ്യക്തികൾക്കും ഉണ്ടല്ലോ അവർക്ക് അനുസൃതമായ ഒരു യേശു, എന്തി കൂട്ടുകാർക്ക് അവർക്ക് അനുസൃതമായ അവരുടെ പഠനങ്ങൾക്കും ചിന്താഗതികൾക്കും അങ്ങനെ ഓരോ വ്യക്തികൾക്കും അവരുടേതായ ഭാവനകൾക്ക് അനുസൃതമായിട്ട് ദൈവത്തെ കൂട്ടുപിടിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുന്നത്. നമ്മുടെ സമയങ്ങളല്ല, ഒന്നാം നൂറ്റാണ്ട് മുതൽ അവർ പിതാക്കന്മാർ എങ്ങനെ വിശ്വസിച്ചോ ആ വിശ്വാസത്തെ നമ്മൾ പിടിച്ചു നിൽക്കുക. കുറച്ചുപേര് മതി, ഓരോരു പൊക്കുണ്ട്. പക്ഷേ കാലത്തിനനുസരിച്ച് കർത്താവിനും അതിനെ മാറ്റി നിൽക്കുക. കാലത്തിനനുസരിച്ച് മാറ്റാനുള്ള നല്ലത് കാലം മാറും, കാലം കുറവൊക്കെ മാറും. പക്ഷേ യഥാർത്ഥ വിശ്വാസം മാറാനുള്ളതല്ല. ഓരോ വ്യക്തികൾ എന്തെങ്കിലും പഠിച്ച ശരി ഇങ്ങനെ ഇതുവരെ ഉള്ളതൊക്കെ ശരി ഞാൻ പറഞ്ഞത് നടക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ പോകുന്നത് നല്ല വിശ്വാസം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു വ്യക്തി ആശ്രയിക്കുമ്പോഴാണ് വിശ്വാസം. ഈ പഠിപ്പിക്കുന്ന ആളുകളൊക്കെ തന്നെ പള്ളി ഡിഗ്രി ജനിച്ചപ്പോൾ പറഞ്ഞ പള്ളി പോകുന്നവരുമല്ല, വെള്ളവഴിയും തോന്നിയവാസവും ആയത് രാത്രി ദർശനം കണ്ട ദിവസം കൊണ്ട് ഭക്തരായി പ്രസംഗിക്കുന്നവരാണ്. അവരാ മാർഗം ഉപദേശിച്ച് പല ആൾക്കാർ അവരുടെ പിന്നാലെ പോകുന്നത്. അവരെത്ര ഉപദേശം എത്ര മുങ്ങിയാലും അവരുടെ പഴയ സ്വഭാവം അവർ അറിയുകയല്ല. ഇപ്പോഴും പുറത്തു വരുന്നത് ഇപ്പോൾ വരുന്നുണ്ട്. ഇഷ്ടംപോലെ ആളുകൾ ഇപ്പൊ ഇതുവരെ ആത്മീയരായിട്ട് നമ്മൾ കണ്ട പല ആളുകളും ഏറ്റവും കള്ളമാരായിട്ട് സമൂഹം ചിത്രീകരിച്ചു വരുന്നു. നമ്മൾ ഈ അമേരിക്കൻ ആലസിപ്പോലും ഞാൻ ഈ അടുത്ത് പറയാനുണ്ടായി. ഇതൊക്കെ ദൈവം ചെയ്യുന്ന, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഈ അഭിവേദത്തിന്റെ ഹൃദയം ദൈവം ചിത്രിച്ചു എന്ന് പറയുന്നത് പോലെ തന്നെ ഈ ആളുകളുടെ ഹൃദയം ദൈവം ചിത്രിക്കുന്നതാണ് കുറെ കഴിയുമ്പോഴത്തേക്ക്. ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഇത് ഇസ്രായേൽ ജനങ്ങൾക്ക് ഒരു നന്മ ഉണ്ടായപ്പോൾ അവർ ദൈവത്തോട് മറന്നു. പക്ഷേ തുറന്ന് നമ്മൾ കാണുന്നുണ്ട് ഈ സന്ദർഭത്തിൽ എപ്പോൾ അവരെ നിലവിളിച്ചു. നിലവിളിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം അവരോട് പറയുന്നുണ്ട്, നിങ്ങൾ പാപം ചെയ്തുകൊണ്ട് ഞാൻ സമയമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞു പോവാണ്, 8 മണിയാകും 9 മണിയാകാറായി. അത് അറിഞ്ഞുകൊണ്ട് ദൈവം അത് ഉപേക്ഷിക്കുന്നുണ്ട്. പക്ഷെ അവര് അവിടെ 12 പറയുന്നുണ്ട്, ഞാൻ നിങ്ങളെ അവരുടെ കയ്യിൽ നിന്ന് രക്ഷിച്ചു, എങ്കിലും നിങ്ങൾ എന്നെ ഉപേക്ഷിച്ച് അന്യ ദൈവങ്ങളെ സേവിച്ചു, അതുകൊണ്ട് ഇനി ഞാൻ നിങ്ങളെ രക്ഷിക്കുകയില്ല. വളരെ കട്ടായിട്ട് ദൈവം നമ്മളെ പറയുന്നത് ഇനി ഞാൻ നിങ്ങൾ രക്ഷിക്കുകയെന്ന് പറയുന്നു. എന്നാൽ അവര് വീണ്ടും 15 ഇസ്രായേൽ മക്കളെ പോകെ ഞങ്ങൾ പാപം ചെയ്തിരിക്കുന്നു, നിന്റെ ഇഷ്ടം പോലെ ഒക്കെയും ഞങ്ങളെ ചെയ്തു കൊടുക്കുക, ഇന്ന് മാത്രം ഞങ്ങളെ വിടുവിക്കണമെന്ന് കരഞ്ഞു പറഞ്ഞു. അവർ തങ്ങളുടെ ഇടയിൽ നിന്ന് അന്യ ദൈവങ്ങളെ നീക്കി കളഞ്ഞു, യഹോവയെ സേവിച്ചു. ഇസ്രായേലിന്റെ അരിഷ്ടതയിൽ അവന് സഹതാപം തോന്നി. യഹോവ സേവി അത് അവിടെ പറയുന്നുണ്ട്. ആദ്യ ദൈവം അങ്ങനെ പറഞ്ഞെങ്കിൽ തന്നെയും ദൈവത്തിന്റെ മനസ്സെന്ന് പറയുന്നത്, ദൈവത്തിന്റെ സ്നേഹം എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ വിചാരങ്ങൾക്കൊക്കെ അപ്പുറമാണ്. എത്ര ക്രൂരനാണെന്ന് കരഞ്ഞ ദൈവസന്നിധി നിലവിളിക്കുമ്പോൾ, അനുതാപത്തോട് അവന്റെ അടുത്ത് വരുമ്പോൾ അവൻ കണ്ണുനീരും ഹൃദയങ്ങളെ മാനിക്കുന്നവനാണ്. ഈ ജനങ്ങൾക്ക് എത്രയും തിന്മകൾ ചെയ്തിട്ടും എത്രയും ദോഷം ചെയ്തിട്ടും അവസാനം ഇനി ഞങ്ങൾ ചെയ്യുകയല്ല, ഇന്നുകൂടെ ഞങ്ങൾ ക്ഷമിക്കുന്ന കാരണം വീണ്ടും ചെയ്യുന്നുണ്ട്. പക്ഷെ അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് തിരുവനന്തപുരം ആ ആലോചനയൊക്കെ മാറ്റി ഇസ്രായേലിന്റെ അരിഷ്ടയിൽ നിന്ന് അവന് സഹതാപം തോന്നി. അവര് ഒന്നിച്ചുകൂടി പാളയം ഇറങ്ങി അടുത്ത ഒരു നയവനെ ജിത്താവിന്റെ ജനത അടുത്ത് വരുന്നത് ഒരു നല്ല ന്യായാധിപനെ അവർക്ക് കൊടുക്കുന്നതായിട്ടാണ് ഇത് നമ്മൾ പറഞ്ഞ വാക്യത്തിൽ നമ്മളിപ്പോൾ നമ്മൾ വായിക്കുന്നത്. നമ്മൾ ദൈവത്തിന്റെ മഹാകരുണയാണ് അവിടെ നമ്മൾ തിരിച്ചറിയുന്നത്. അത് ഒരുപക്ഷെ മറ്റേ വാക്യം കൊണ്ട് പറഞ്ഞാൽ തീരുന്നൊരു കാര്യമൊന്നുമല്ല. നമ്മൾ ആ സ്നേഹത്തെ ഈ വേദഭാഗം വായിക്കുമ്പോൾ നമ്മൾ തിരിച്ചു ദൈവത്തിന്റെ മഹാകരുണയെ പറ്റി നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. ഏതായാലും അഭിമേലേക്ക് ജീവിതത്തിൽ പരാജയം അറിയിച്ച ഒരു വ്യക്തിയായിട്ടാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ബാക്കി രണ്ട് ആത്മീയ നേതാക്കന്മാരെ കണ്ട് അവർ നല്ല രീതിയിൽ ജീവിതത്തിൽ ജീവിച്ചു. പക്ഷേ ജനങ്ങൾ പാപം ചെയ്തു. പക്ഷെ അവർ അനുഗമിച്ചപ്പോൾ വീട്ടിലെ ദൈവത്തിന് അവരോട് കണ തോന്നി. ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ ഈ വേദഭാഗത്ത് പ്രത്യേകമായിട്ട് പറയാനുള്ളത്. നമുക്ക് ഇതുകൊണ്ട് നമുക്ക് പ്രത്യേകം നിർത്താം. ആരെങ്കിലും ഒരാൾ പ്രാർത്ഥിക്കാമെങ്കിൽ നമുക്ക് അതൊക്കെ നിർത്താവുന്നതാണ്. ആരെങ്കിലും ഒരാൾ പ്രാർത്ഥിക്കാനുണ്ടോ?
ആണോ? ഞങ്ങളുടെ ദൈവമേ, ഈ സന്ധ്യാസമയം ഞങ്ങൾ പല ഭവനങ്ങളിൽ നിന്ന് ഒരുമിച്ച് കൂടി വരുന്നതിനും അവിടുത്തെ തിരുവചനം ശ്രവിക്കുന്നതിനും ഞങ്ങൾക്ക് നന്നായി കൃപയ്ക്കായി നിന്നെ സ്തുതിക്കുന്നു. പിതാവേ, ഞങ്ങൾക്ക് വചനം തന്നതിൻ്റെ ദാസനോടുകൂടെ ഇരിക്കണമേ. കൂടുതൽ കൂടുതൽ ജ്ഞാനം പ്രാപിച്ച് ഞങ്ങളുടെ അറിവിനെ കൂടുതലും ഞങ്ങളെ സഹായിക്കണമേ. സുഖമില്ലാതെ ഇരിക്കുന്ന ഞങ്ങളുടെ പിതാവിന് വേണ്ടി ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. അവസാദേ, ഈ രാത്രിയിൽ ഞങ്ങൾ ഓരോരുത്തരും സമാധാനത്തോടെ അവിടുത്തെ ആശ്രയത്തിൽ നിദ്ര പ്രാപിച്ച് അതിരാവിലെ എഴുന്നേറ്റ് നിന്നെ സ്തുതിച്ചുകൊണ്ട് ഞങ്ങളുടെ ജോലികൾക്ക് പോകുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് എന്നോട് യാചിക്കുന്നു. എല്ലാം കർത്താവിന്റെ നാമത്തിൽ
ദൈവത്തിന്റെ സ്നേഹവും എല്ലാവരുടെയും മേലും ദൈവം ഞങ്ങൾ ചിന്തിച്ച എല്ലാ കാര്യങ്ങളുടെ മേലും ഈ പ്രസ്ഥാനത്തിന്റെ മേലും ഇതിൽ പ്രവർത്തിക്കുന്നവരുടെ പ്രത്യേകിച്ച് ഇതിൽ സംബന്ധിക്കുന്നവരുടെ മേലും സഹായിക്കുന്നവരുടെ മേലും ഭദ്രാത്മത്തിന് മേലും തിരുമേനിയുടെ മേലും അവർ പ്രത്യേകിച്ച് ദൈവമെ അവിടുത്തെ കരുണയിലും സൗഖ്യത്തിലും ആശ്രയിക്കുന്ന അവിടുത്തെ അഭിഷേകത്തിൽ ഞങ്ങളുടെ പിതാവായ ഇതേപോലെ തിരുമേനിയുടെ മേലും എല്ലാ പ്രിയപ്പെട്ടവരുടെ എല്ലാ രോഗികളുടെ മേലും എപ്പോഴും നേരിക്കൊണ്ടായിരിക്കും മാറാകണമേ. ദൈവം അനുഗ്രഹിക്കട്ടെ.
താങ്ക് യു വെരി മച്ച് അച്ഛാ.
ഓക്കെ താങ്ക് യു. ബൈ ബൈ.